Praise the Lord. Questions and answers in the മറ്റൊരു എപ്പിസോഡുമായി പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെല്ലാം മുൻപിൽ, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ മുൻപിൽ വീണ്ടും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആത്മീകമായി വളരുവാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ആത്മീക യാത്രയിൽ അവരെ തടസ്സപ്പെടുത്തുന്ന ചില സംശയങ്ങൾ, അതിന് ദൈവത്തിൽ ആശ്രയിച്ച് ഉത്തരം തരുവാൻ, തുടർന്ന് ആത്മീയ യാത്രയെ തടസ്സപ്പെടുത്തുന്ന, ഇരുമനസ്സാക്കുന്ന ആ സംശയങ്ങളെ ഇടിച്ചു കളഞ്ഞ് ആത്മീക യാത്രയിൽ മുന്നേറുവാൻ ഈ ശുശ്രൂഷ നിങ്ങളേവരെയും സഹായിക്കും. നമ്മൾ ഈ ആത്മീയ യാത്രയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ, ആത്മീയ യാത്രയിൽ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് അനുവദിക്കുന്നൊരു ലോകമല്ല നമ്മളുടെ മുൻപിലുള്ള ലോകം. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും അതിനനുവദിക്കുന്നില്ല. ചുറ്റുമുള്ള സഹോദരങ്ങൾ, ഇത് നമ്മളെപ്പോലെ തന്നെ തട്ടി വീണ് ആത്മീയ യാത്രയെ മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ തങ്ങൾ എവിടെ നിൽക്കുന്നുവോ അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്ഥാപിക്കാൻ ശ്രമിച്ച് അവർ പലരും അനേക ഡിനോമിനേഷനുകളായി മാറി നിൽക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ വീണ്ടും ജന അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവാത്മാവാൻ നയിക്കപ്പെട്ട് വിശുദ്ധ ബൈബിളിലൂടെ ആ വചനങ്ങളെ ഉറപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് നാം മറക്കരുത്. ഇവിടെയെല്ലാം പ്രശ്നത്തിന്റെ പരിഹാരം ദൈവാത്മാവാൽ നയിക്കപ്പെടുക എന്നുള്ളതാണ്. വെളിപ്പാട് ദിവസം 2-3 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു സഭയോട് ബൈബിൾ വായിച്ചു നോക്കാനല്ല പറയുന്നത്. അതിൻ്റെ അർത്ഥം ബൈബിൾ വായിക്കണ്ടെന്നല്ല, ബൈബിൾ വായിക്കണം. സഭയോട് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അക്ഷരം നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവാണ് ഈ അക്ഷരം എഴുതിയത്, ബൈബിളിലെ അക്ഷരങ്ങൾ എഴുതിയത്. അതാണ് യേശയ്യ 34:14 പറയുന്നത്, അവന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ആ ആത്മാവിനെ നേരിട്ട് കേൾക്കാനൊരവസരം ഇന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നമുക്കുണ്ട്. പക്ഷെ ആ ഫെസിലിറ്റി ഇന്ന് എത്ര പേർ വർക്ക് ചെയ്യുന്നു, എത്ര പേർ അത് ഉപയോഗിക്കുന്നു? ഞാൻ നോക്കിയിട്ട് ക്രിസ്തീയ ഗോളത്തിൽ അത് ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കം പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാം കാരണം തെറ്റായ ഉപദേശമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സില്ലാതെ തെറ്റായി ഉപദേശിക്കുന്നത് കൊണ്ടാണ്. ഈ ആത്മീകമായ വളർച്ചയില്ലാതെ, ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ആകപ്പാടെ ചെയ്യാൻ കഴിയാവുന്നൊരു കാര്യം ഈ അക്ഷരം വായിക്കുക എന്നുള്ളതാണ് ബൈബിളിലെ. സഹോദരങ്ങൾ, ഞാനീ പറയുമ്പോൾ നിങ്ങളത് മതപ്രസംഗമായിട്ട് പറഞ്ഞ് ഓടിപ്പോകരുത്. കാരണം നമ്മുടെ ജീവിതത്തിന് റിസൾട്ട് വേണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് കേട്ടെങ്കിലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് കർത്താവ് പറയുന്നത് ജയിക്കുന്നതിന് അവകാശമാണ്. ജയിക്കണമെങ്കിൽ ആത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയണം. ആ ഒരു തലത്തിലേക്ക് നാം വളരണം. നമ്മോട് വീണ്ടും ജനിച്ചു. അപ്പോ ഞാനിപ്പോ എല്ലാത്തിന്റെ ഒരു പരിഹാരമാണ് പറഞ്ഞേ. ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കും, എനിക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് ഉത്തരം കിട്ടുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം, ലോകം കാണാത്തതും കേൾക്കാത്തതും ഒക്കെയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഇതൊക്കെ എന്നിലൂടെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനാണ് അതിന്റെ സോഴ്സ്. ഞാനല്ല അതിന്റെ സോഴ്സ്, ദൈവമാണ് അതിന്റെ സോഴ്സ്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ആരിലൂടെ വരുന്നു? ക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വരുന്നു. അപ്പോൾ ആ ഒരു കുടുംബജീവിതം, അതിലേക്ക് നാം പ്രവേശിക്കണം. നമുക്ക് ഭൂമിയിലെ നശിച്ചു പോകുന്ന, സെമത്തേരി കൊണ്ട് തീരുന്ന അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ ബന്ധം മാത്രമാണുള്ളതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം ഇവിടം കൊണ്ട് തീരും. നമ്മുടെ മുമ്പുള്ള തലമുറകളും ചിന്തിച്ചു നോക്കിയേ, അവരെല്ലാം സെമത്തേരിയിൽ അവസാനിച്ചില്ലേ? മരണം കൊണ്ടുപോയില്ലേ? എന്നാൽ ഈ സമയത്ത് മരണമില്ലാത്ത സ്വർഗീയ കുടുംബത്തിൽ ജീവിക്കാനുള്ളൊരു അവസരം ദൈവം നമുക്ക് നൽകി. നാം യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമ്മൾ അവിടെ വീണ്ടും ജനിച്ചു. തുടർന്ന് അവിടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല, കാരണം അറിയേണ്ടത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് അവിടെ കർത്താവ് പറഞ്ഞ അകത്ത്, യോഹന്നാൻ 10:9 കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ ധാരാളം മേച്ചിൽ കണ്ടെത്തും. അവൻ അകത്ത് മാത്രമല്ല, അവൻ പുറത്തും പോവും. ആ ഭാഗം വായിച്ചിട്ട് നമുക്ക് ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് കടക്കാം. വായിച്ചാ,
ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും.
ഇതാരാ പറയുന്നേ? കർത്താവായ യേശുവായി പറയുന്നേ, ഞാൻ വാതിലാണ്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരും, പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു വാതിലിൻ്റെ അപ്പുറം ഇപ്പുറം, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ, ആ ഫ്രണ്ട് വാതിൽ ശ്രദ്ധിച്ച്, മുറ്റം, അതിൻ്റെ ഒരു സൈഡിൽ മുറ്റം, മറു സൈഡിൽ ഹോള്, വീടിൻ്റെ അകം. കർത്താവ് പറഞ്ഞു, വാതിലിലൂടെ നിനക്ക് അകത്ത് വരാം. ആ അകമാണ് ദൈവരാജ്യം. ആ അകത്ത് മരണമില്ല, അകത്ത് ദൈവത്തോടുള്ള വാസമാണ്. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് എന്തിനാണെന്നറിയാമോ? നല്ല വീട് കിട്ടാനോ, കാറ് കിട്ടാനോ, പ്രശ്നം മാറാനോ ഒന്നുമല്ല, അകത്ത് പോകാനാണ്. അകത്ത് ദൈവരാജ്യം, പുറം ലോകം. പക്ഷേ നമ്മൾ കേട്ട തെറ്റായ സുവിശേഷമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. ഡയറക്ഷൻ തെറ്റിപ്പോയ സുവിശേഷം. കേട്ടതൊക്കെ സത്യമാണ്, പക്ഷേ ഡയറക്ഷൻ മാറിപ്പോയി. പുറത്തു നിന്ന വ്യക്തി യേശുവിനെ കുറിച്ച് കേട്ടു. യേശു പറയുന്നു, എന്നിലൂടെ അകത്ത് കയറാനാണ് പറയുന്നത്. നമ്മൾ യേശുവിലൂടെ അകത്ത് ദൈവരാജ്യത്തിൽ കയറുന്ന കാര്യത്തെക്കുറിച്ചല്ല കേൾക്കുന്നത്. പുറത്തുള്ളതിൻ്റെ പ്രശ്നങ്ങളെ മാറ്റി, പുറത്ത് ലോകത്തിൽ മരണമുള്ള പുറത്ത് നിന്നെ അനുഗ്രഹിച്ച് നിനക്കൊരു ഡിഗ്രി, ഒരു പി ജി ഒക്കെ തന്ന്, നിന്നെ കേൾക്കുമ്പോൾ ഓ പി ജി ഉള്ളവനാണല്ലേ എന്നൊക്കെ മരണമുള്ള മറ്റുള്ളവർ കേട്ട്, തുടർന്ന് ഇതാ നീയെ ഇവിടെ സമ്പന്നനായി, സമ്പന്നയായി, അതിൻ്റെ ഇടയിൽ ഇതാ നിന്നെ മരണം പിടികൂടി, ഒരു ആക്സിഡൻറ്റോ ഒരു രോഗമോ മറ്റേതെങ്കിലും ഒക്കെ ആയിട്ട് ഇവിടം കൊണ്ട് തീരുകയാണ്. അകത്ത് വരുന്നതിനെ കുറിച്ച് നീ കേൾക്കുന്നില്ല. ഈ അകത്ത് വരുമ്പോഴാണ് ദൈവരാജ്യം എന്ന മരണമില്ലാത്ത അകത്ത് വരുമ്പോഴാണ് നീ മരണമില്ലാത്തവനായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെ ബൈബിളിലുണ്ടോ എന്ന് നോക്കി ഉറപ്പിച്ച് നാം അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. കാരണം പുറം കാണുന്നതാണ്, അകം കാണാത്തതാണ്. വിശുദ്ധ പൗലോസ് സംഘകൊരിന്ത്യൻ 4:5 അതിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കാണുന്നതിനെയല്ല നോക്കി പാർക്കുന്നത്, കാണാത്തതിനെയാണ്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. അപ്പോൾ അവിടുത്തെങ്കിലും വായിച്ചേ.
കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു.
സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കണേ? ഒന്ന് ശ്രദ്ധിച്ചേ, കാണുന്നതിനെയല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നല്ലൊരു പങ്ക് കാണുന്നതിനല്ലേ സഹോദരി, നീ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കണേ? കാണുന്നതിനെയല്ലേ? കാണുന്ന മണ്ഡലത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ അവിടെ നമ്മളതിന് സാക്ഷ്യം പറയും. പക്ഷെ കാണുന്നതൊക്കെ താൽക്കാലികമാണെന്നാണ് പറയുന്നത്. അതൊക്കെ മരണത്തിന് കീഴിലുള്ളതാ. വായിച്ചേ,
കാണുന്നത് താൽക്കാലികം.
കാണുന്നത് താൽക്കാലികം, മരണത്തിന് കീഴിലുള്ളതാ. അത് പുറത്തുള്ളതാ. കാണാത്തതോ
നിത്യം.
അത് അകത്തുള്ളതാ. അപ്പൊ കാണാത്തത് നോക്കി പാർക്കുന്ന ഒരു കൂട്ടം ജനമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. അങ്ങനെ വേണം നമ്മുടെ ജീവിതം. അപ്പോൾ അകത്ത് ജീവിച്ചാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ അകത്തുനിന്ന് കിട്ടും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, ഇതിനു മുമ്പും അറൌണ്ട് 21 or 22 എപ്പിസോഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, എപ്പിസോഡ് നമ്പർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എപ്പിസോഡ് നമ്പർ ഇത്ര നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ എളുപ്പമാണ്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, പക്ഷെ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. നിങ്ങൾ ചെയ്യേണ്ടത് www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുവെങ്കിൽ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെർച്ച് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇതിലൂടെയുള്ള ആ സന്ദേശങ്ങൾ, ചോദ്യങ്ങൾ ഓരോന്നും വായിച്ചു നോക്കി നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. സീരിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇതിലേക്ക് പോവുകയുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ലോകത്തിലെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ അന്വേഷണം മുഴുവൻ ലോകമാണ് കാണുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും താല്പര്യം ഉണ്ടാകത്തില്ല. എങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായാൽ, മരണം നിങ്ങളെ കീഴടക്കുന്നതിന് മുമ്പ് താല്പര്യമുണ്ടായാൽ അത് അവനവന് നല്ലത്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മളുടെ സൂം മീറ്റിംഗിൽ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു സഹോദരനാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം മറ്റൊരു മതത്തിൽ നിന്ന് രക്ഷയുടെ സുവിശേഷം കേട്ട് ഏതോ ഒരു ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത് മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. തുടർന്ന് നമ്മളുടെ ഒരു സഹോദരൻ പാട്ടൊക്കെ പാടും, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, അഭിലാഷ് പീറ്റർ എന്ന് പറയുന്നൊരു സഹോദരൻ. അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മളുടെ ഈ സൂം മീറ്റിംഗ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. തുടർന്ന് അഭിലാഷ് പീറ്ററിന്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റം കണ്ടിട്ട്, ഇവരെല്ലാം പെന്തക്കോസ്ത് സഭകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, മാറ്റം കണ്ടിട്ട് ഈ സഹോദരൻ നമ്മുടെ സൂം മീറ്റിംഗ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെന്റെ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് റെക്കോർഡിങ്ങുകളായിട്ട് കിടക്കുന്നുണ്ട്. ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സന്ദേശങ്ങൾ, ദൈവരായത്തിന്റെ സന്ദേശങ്ങൾ അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമായി മാറി. തുടർന്ന് അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളാണ്, അതായത് നേരത്തെ അദ്ദേഹം കേട്ട് പഠിച്ചതും മനസ്സിലാക്കിയതുമായ ചിന്തകൾ, അത് അദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നു. ആ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ ചിന്ത ജനറലി ഇങ്ങനെയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ നഷ്ടപ്പെടത്തില്ല, നമ്മൾ ദൈവരാജ്യം അവകാശമാക്കും എന്നുള്ളൊരു ചിന്തയാണ്. അതും അങ്ങനെയുള്ള ചിന്തയിലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ചെയ്ത പ്രവൃത്തി നഷ്ടപ്പെടുത്തുന്നുമില്ല, നമുക്ക് അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ. അനുസരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളെങ്കിൽ, തീർച്ചയായും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഇവിടെ നമ്മുടെ ഏതോ ഒരു പുസ്തകം, 4 പുസ്തകത്തിൽ ഒന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറഞ്ഞൊരു തത്വം. ഞാൻ കേട്ടിട്ടുള്ളത് ബ്രദറങ്കാരുടെ ടീച്ചിങ് ആണെന്ന് കേട്ടിട്ടുള്ളത്, എനിക്ക് ഉറപ്പില്ല. അത് ധാരാളം ഗ്രൂപ്പുകാരത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, കാരണം അത് വളരെ എളുപ്പമാണ്. ഒരിക്കൽ ഒന്ന് കൈപോക്കി കാർഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗരാജ്യ അവകാശമാക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരു തലമാണത്. വളരെ എളുപ്പമാണ്, പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ സഹോദരൻ പറഞ്ഞിരിക്കുന്ന വാക്യം പ്രകാരമാണ് അവർ പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചാൽ പിന്നെ കെട്ടുപോകാൻ കഴിയുമോ? ചോദ്യം കേൾക്കുമ്പോൾ വളരെ മാന്യമായ ഒരു ചോദ്യം. യുക്തിയുള്ളൊരു ചോദ്യം. കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചാൽ പിന്നെ എങ്ങനെ കെട്ടുപോകും? അതിന്റെ കൂടെ വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഇവക്കെ കാര്യങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് അദ്ദേഹം പത്രോസിൻ ലേഖനത്തിൽ ഒരു വാക്യമാണ് ഈ കെടാത്ത ബീജം എന്ന് പറയുന്നത്. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ 23-ാം വാക്യം.
കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
കെടുന്ന ബീജത്താലല്ല, ശ്രദ്ധിച്ചാട്ടെ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ കെടാത്ത ബീജമെന്ന് ആദ്യം കേൾക്കണ്ടേ? അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് കെടാത്ത ബീജം. വായിച്ചേ.
സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂവ് തീർന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം.
അപ്പോ ഇവിടെ പറയുന്നത് കെടാത്ത ബീജം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, അതായത് ദൈവവചനത്താൽ അതിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന ദൈവാത്മാവിനെ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു. അപ്പൊ ഇവിടെ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവവചനത്തെയാണ് ഈ കെടാത്ത ബീജം എന്ന് പറയുന്നത്. ഇനി കെടുന്ന ബീജോ, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫ്രേസ് ഇട്ടത്? കെടുന്ന ബീജം എന്ന് പറഞ്ഞാൽ മരണമുള്ള ബീജം. ഇന്ന് ലോകത്തിൽ ഏകദേശം 3.75 ബില്യൺ പുരുഷന്മാരുടെ ബീജവും കെട്ടുപോകുന്ന ബീജങ്ങളാണ്. അതായത് മരണമുള്ള ബീജമാണ്. അത് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഒരല്പകാലം ജീവിച്ച് ഒരണ്ടവുമായി, സ്ത്രീയുടെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരണ്ടവുമായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എഗ് അല്ലെങ്കിൽ ഓവം, അതുമായി കൂടിച്ചേർന്ന് ചില നാളുകൾ ആ കൂടിച്ചേരൽ നടക്കുമ്പോൾ, ഏകദേശം 9 മാസം 9 ദിവസം ആ കൂടിച്ചേരൽ നടക്കുമ്പോൾ അത് പൂർണ്ണമായി ഒരു ശിശുവായി ഭൂമിയിലേക്ക് ഇറങ്ങും. ശിശു വളർന്ന് ഇതാ ഈ ഭൂമിയിൽ മരണത്തിലേക്ക് യാത്രയാവും. ഇതാണ് കെടുന്ന ബീജം, മരണമുള്ള ബീജമാണ്. എന്നാൽ ഇവിടെ കെടാത്ത ബീജം എന്ന് പറയുന്നത് ദൈവവചനത്തെയാണ് കെടാത്ത ബീജം എന്ന് പറയുന്നത്. അപ്പോ ഭൗതിക കാര്യവുമായി ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആത്മീക അർത്ഥം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. കാരണം ദൈവരാജ്യ അദൃശ്യമാണ്, അതിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമ്മളുടെ ഈ ഭൗതിക കണ്ണുകൊണ്ട്, നഗ്ന നയനങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ല. നമുക്ക് തിരുവചനത്തിലൂടെയുള്ള വിശ്വാസത്താൽ അത്രയും നമുക്കതിനെ കാണുവാൻ കഴിയുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവവചനം കെടാത്ത ബീജം, അതൊരിക്കലും കെട്ടുപോവുകയില്ല. പക്ഷേ കെട്ടുപോകുന്നത് അണ്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത വ്യക്തിത്വങ്ങളുണ്ടാകാം. അതുകൊണ്ട് നമുക്ക് സ്ക്രീനിലൂടെ ഇതൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. കുട്ടികൾ സ്കൂളിലൊക്കെ പഠിച്ച് വന്നിട്ടുള്ളവർക്ക് ഇത് അറിയാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന രംഗം, ഇതാ ഒരു ബോൾ പോലെ ഒന്നുള്ളത് ഇവിടെ കാണുന്നു. അപ്പോൾ തന്നെ ഇതാ ഒരു വാൽമാക്രിയുടെ രൂപത്തിൽ ഒന്ന് കാണുന്നു. ഇത് സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന പ്രത്യുൽപാദന പ്രക്രിയയുടെ ഒരു ക്രമീകരണമാണ്. ഇതിനെയാണ് ഇവിടെ ആ കെടാത്ത ബീജവും കെട്ടുപോകുന്ന ബീജവും എന്ന ഫ്രേസിലൂടെ ബൈബിൾ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതും ഒരല്പം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ കാണുന്ന എഗ്, ഇതാ ഒരു മുട്ടയുടെ ഷേപ്പിൽ, അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്നു, മലയാളത്തിൽ അണ്ടം എന്ന് പറയുന്നു. ഇതാ അത് സ്ത്രീയുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതാണ്. ഈ കാണുന്ന ഈ രൂപം, ഇതാ ഒരു വാൽമാക്രി പോലെയുള്ള രൂപം, ഇത് സ്പേമാണ്. സ്പേം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ബീജം എന്ന് മലയാളത്തിൽ പറയുന്നു, സീഡ് എന്ന് നമുക്ക് ദൈവവചന പ്രകാരം സീഡ് എന്ന് വിളിക്കാം. ഇത് പുരുഷനിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ളതാണ്. അപ്പോ സീഡ് പുരുഷനിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്, ജീവൻ പുരുഷന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടിരിക്കുകയാണ്. തുടർന്ന് ഒരു ബോഡി, ഇതാ സ്ത്രീയുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവം. ഇത് രണ്ടും കൂടി കൂടിയാൽ, രണ്ടും കൂടി ചേർന്നാൽ പുതിയൊരു ബോഡിയാവും. ഇത് രണ്ടും കൂടി ചേർന്നാൽ പുതിയൊരു ബോഡിയാവും. ഇനി അവർ രണ്ടല്ല, ഒന്നത്ര. ഇനി രണ്ട് ശരീരമല്ല, ഒരു ശരീരം അത്ര. രണ്ടും കൂടി ചേർന്നാൽ പുതിയൊരു ബോഡിയാവും. ഇത് പുരുഷനും സ്ത്രീയും തമ്മിൽ, അതായത് ഭർത്താവും ഭാര്യയും തമ്മിൽ ആണെങ്കിൽ പോലും ഇതിന്റെ ഒരു ആത്മീയ സൈഡ് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഇത് ഞാൻ കർത്താവിനെയും സഭയെയും കുറിച്ച് എത്രയാ പറഞ്ഞത്, ഇതൊരു വലിയ മർമ്മമാണ്. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മളിപ്പോ ഇവിടെ നിൽക്കാം. ഇവിടെ പറയുന്നത് ദൈവവചനപ്രകാരം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കെടാത്ത ബീജം ഇതാ പുരുഷനിൽ നിന്ന് വരുന്ന, ഈ ഭൂമിയിലെ പുരുഷന്മാരിൽ നിന്ന് വരുന്ന ബീജം കെട്ടുപോകുന്നതാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം സഭയുടെ മണവാളനായി നമുക്ക് തന്ന കർത്താവായ യേശു സാക്ഷാൽ വചനം, ആ ബീജം കെട്ടുപോവുകയില്ല. അതുകൊണ്ടാണ് പറയുന്ന കെടാത്ത ബീജം, ദൈവവചനം എന്ന ബീജം. ആകാശം മാറ്, ഭൂമി മാറ്, തന്റെ വചനത്തിന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ സ്ത്രീയുടെ ഉള്ളിലുള്ള ഈ അണ്ടം സഭയിൽ പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളുമാണ്, അത് കെട്ടുപോകുന്നതാണ്, അതിനും മരണമുള്ളതാണ്. ഏക മനുഷ്യനിൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഒരു മനുഷ്യൻ മൂലം പാപം വന്നു, ആ മനുഷ്യൻ മൂലം മരണം കയറി, അതുകൊണ്ട് മരണം സർവ മനുഷ്യരിലും വ്യാപരിച്ചു. അപ്പൊ എല്ലാ മനുഷ്യരും കെട്ടുപോകുന്നതാ. ഈ മനുഷ്യർ ആണായാലും പെണ്ണായാലും, ഭൗതിക മണ്ഡലത്തിലെ ആണായാലും പെണ്ണായാലും, ഇവരെല്ലാം സഭയിൽ ഒരു സ്ത്രീയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച, സ്ത്രീയുടെ ഉള്ളിൽ സഭയാകുന്ന സ്ത്രീയുടെ ഭൗതിക മണ്ഡലത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഉള്ളിലുള്ള ബീജവും അണ്ഡവും രണ്ടും കെടുന്നതാണ്. ആത്മീക മണ്ഡലത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ ബീജം, അതാണ് വചനം, കെടാത്തതാണ്. സഭയുടെ അണ്ഡം, അതാണ് ഓരോ വ്യക്തികളുടെയും സോള്, ദേഹി, അത് മരണമുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച്, മരണമില്ലാത്ത ബീജവും മരണമുള്ള അണ്ഡവും തമ്മിൽ കൂടിക്കേറാൻ പോവാ. കെടാത്ത ബീജവും കെടുന്ന അണ്ഡവും, അണ്ടവ് വെച്ചാൽ കെടുന്ന മനുഷ്യൻ, കെടുന്ന ദേഹി, ഇത് തമ്മിൽ കൂടിച്ചേരാൻ പോവാ. അപ്പൊ ഈ കെടാത്ത ബീജവും കെടുന്ന അണ്ഡവും തമ്മിൽ, അല്ല എങ്കിൽ കെടാത്ത ദൈവത്തിന്റെ വചനവും കെട്ടുപോകുന്ന മനുഷ്യനും ദേഹിയും തമ്മിൽ കൂടിച്ചേർന്നാൽ ഈ കെടാത്ത ബീജമായ ദൈവവചനത്തിലുള്ള ജീവൻ ഈ ദേഹിയിലുള്ള മർത്യമായതിനെ നീക്കിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും, മർത്യമായത്, മരണമുള്ളത്, ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന്. അപ്പൊ നമ്മളെല്ലാം മരണത്തിന് കീഴിലാണ്. അപ്പോ ആ മർത്യമായത്, മരണമുള്ളത്, ജീവനാൽ നീങ്ങിപ്പോകണം, ജീവനാൽ നീങ്ങിപ്പോകണം. അപ്പോ ഒരു ഭാഗത്ത് മരണമില്ലാത്തത്, കെടാത്ത ബീജം, ദൈവവചനം. മറുഭാഗത്ത് കെട്ടുപോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ എല്ലാവരെയും, ഇതാ ക്രിസ്തുയേശുവിനാൽ രക്ഷിക്കപ്പെട്ട് കടന്നു വന്ന എല്ലാവരെയും സഭയോടാ ചേർത്തിരിക്കുന്നത്, സഭയോടാ ചേർത്തിരിക്കുന്നത്. സഭയുടെ ഉള്ളിലാണ് ഈ അണ്ഡത്തിന്റെ പാർട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടിച്ചേരണം. ഇത് കൂടിച്ചേർന്നാൽ മാത്രം പോരാ, തുടർന്ന് ഒരു പീരീഡ് ഇത് വളർന്നു കയറണം. അതായത് ഈ ജീവൻ, ഈ മരണമില്ലാത്ത ഈ സീഡ്, ഈ മരണമുള്ള മനുഷ്യനിൽ, അതായത് അണ്ഡത്തിൽ നമുക്കത് കൂട്ടാം, ആ അണ്ഡത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ജീവൻ മരണമുള്ള ആ അണ്ഡത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ മരണത്തെ എടുത്തു മാറ്റുകയുള്ളൂ. ഇത് നാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരു സ്ത്രീയെ പുരുഷന്റെ ബീജത്താൽ പ്രഗ്നന്റ് ആയാൽ ആ ഭ്രൂണം ആ ഫീറ്റസ് ഏകദേശം ഒരു 40 ആഴ്ച കൊണ്ടാണ് ആ ബീജം അണ്ഡവുമായി ചേർന്ന് തന്നിലുള്ള ജീവനെ മുഴുവൻ ആ അണ്ഡത്തിൽ കൊടുത്ത് ഒരു ശിശുവാക്കി ശിശുവായി ആക്കി എന്ന് പറഞ്ഞ ദൈവമാണ് അത് ചെയ്യുന്നത്. ശിശുവാക്കി ഇതാ പുറത്തേക്ക് തള്ളുന്നത്. ദൈവത്തിനാണെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ ആത്മമണ്ഡലം നടക്കുന്നത് ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിനൊരു നിഴലും കൂടിയാണിത്. മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഫെറ്റൽ ഡെവലപ്മെന്റ് ആണ്, ആ ഭ്രൂണൻ ഡെവലപ്പ് ചെയ്ത് ആ ഫീറ്റസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന രംഗമാണ് കാണുന്നത്. ഇതാ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ആ അണ്ഡവും ബീജവും അല്ലെങ്കിൽ ആ എഗ്ഗും സ്പേമും തമ്മിൽ കൂടിക്കലർന്ന്, അതായത് ഈ സ്പേമിലുള്ള ജീവൻ ആ എഗ്ഗിലേക്ക് ആ ശരീരത്തിലേക്ക് കയറുകയും തുടർന്ന് ആ ജീവൻ കുറേശ്ശെ കുറേശ്ശെയായി ഇതാ ആ എഗ്ഗിലേക്ക് കടന്നു വരികയും തുടർന്ന് ഇതാ അതൊരു ഭ്രൂണമായി ഒരു ചെറിയ മാംസപിണ്ഡമായി ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്നു. ഇതാ 0 to 6 weeks ഓരോന്നിക്ക് വായിച്ചാൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 7 to 10 weeks ഇതിന്റെ ഇടയിലൊക്കെ ഈ കുഞ്ഞ് വെള്ളിലിറങ്ങിയാൽ മരിച്ചു പോകും, നിൽക്കാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതാ തുടർന്ന് 11 to 14, 15 to 18 ഈ ഭാഗത്തൊന്നും കുഞ്ഞ് പുറത്തിറങ്ങിയാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇത് വളർന്ന് വളർന്ന് ഇതാ അവസാനം ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം 19 to 12 weeks 23 to 26 ആഴ്ച അങ്ങനെ വന്ന് 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 അവസാനം 40 ആഴ്ചയോളം ആകുമ്പോഴാണ്, ഏകദേശം 40 ആഴ്ചയോളം ആകുമ്പോഴാണ് ഈ കുഞ്ഞിനെ ദൈവം പുറത്തേക്ക് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നത്. സ്ത്രീ ഒന്നും ചെയ്യണ്ട, തന്നെത്താനെ ദൈവം ഇറക്കിക്കോളും. ദൈവം വെച്ച ആ ക്രമീകരണമാണത്, തക്ക സമയമാകുമ്പോൾ പുറത്തിറങ്ങും. ഇനിയിപ്പോൾ സ്ത്രീ പറയുകയാണ് ഞാൻ അതിനെ ഇറക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ മരിക്കും, കുഞ്ഞിറങ്ങും. ദൈവം വെച്ചൊരു ക്രമീകരണമാണ്. ഇനി ശ്രദ്ധിച്ചേ, ഇനി മിനിമം 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 മെഡിക്കൽ സയൻസ് പറയുന്നത് മിനിമം ഒരു 24 ആഴ്ചയെങ്കിലും അമ്മയുടെ ഉദരത്തിൽ വളർന്നെങ്കിലേ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇൻക്യുബേറ്ററിന്റെ സഹായത്തോടുകൂടെയെങ്കിലും അതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ പല ന്യൂനതകളും ഒരുപക്ഷെ ആ കുഞ്ഞിന് കണ്ടെന്നിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ അതിനു മുമ്പ് കുഞ്ഞിന് സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല. ധാരാളം കേസുകൾ നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്നു. 3 മാസമായതാണ് പക്ഷേ അബോർട്ട് ചെയ്യപ്പോയി, 4 പ്രാവശ്യമായി ആ സ്ത്രീക്ക് ആഘോഷം നടക്കുന്നത്, ഇതിപ്പോ 5-ാമത്തെയാണ്. അതുകൊണ്ട് ആ സ്ത്രീ ഇപ്പോൾ എങ്ങും പോകുന്നില്ല, അനങ്ങുന്ന പോലുമില്ല, വീട്ടിലിരിക്കുക. ഇതെന്തോ അവിടുത്തെ വിഷയം, ബീജം വരാഞ്ഞിട്ടല്ല, അണ്ടമകത്തില്ലാഞ്ഞിട്ടല്ല, ബീജവും അണ്ടവും തമ്മിൽ ചേരുന്നതിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മെഡിക്കൽ സയൻസിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർ പുറത്തുനിന്നുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. കാരണം ബീജം ജീവനകത്തേക്ക് ചെന്നു, പക്ഷേ ഈ അണ്ഡവുമായി, സ്ത്രീയുടെ ഉള്ളിലുള്ള അണ്ഡവുമായി, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ സഭയുടെ സോളുമായി ഇത് ചേരുന്നില്ല, ഇത് ചേരുന്നില്ല. അപ്പോ വേണ്ട രീതിയിൽ ചേർന്നില്ല എങ്കിൽ ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്, ഈ പ്രത്യുൽപാദന പ്രോസസ് നടക്കില്ല. ഇന്ന് സഭയിൽ കാണുന്ന നല്ലൊരു പങ്ക് അത് തന്നെയാണ്. അബോർഷൻ അബോർഷൻ അബോർഷൻ, സ്പിരിച്വൽ അബോർഷൻ. പേരിന് സഹോദരനാണ് സഹോദരിയാണ് വെള്ളയും വെള്ളയാണ് ഒക്കെയാ, പക്ഷേ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ദൈവപുത്രനെ കാണാനില്ല. വളരെ റെയറായിട്ട് മാത്രം ക്രിസ്തീയ മണ്ഡലത്തിൽ കാണുന്ന, സ്വർഗം കാണാൻ കൊതിക്കുന്ന ദൈവപുത്രനെ കാണുന്നില്ല, മനുഷ്യനെ കാണാം. യേശു കാൽവരിയിൽ മരിച്ചത് യെശയ്യാ 53 പത്തിൽ പറയുന്നു, അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ ദൈവപുത്രനെ കാണും. നമ്മുടെ ഉള്ളിൽ മനുഷ്യ ദൈവപുത്രനെ കാണും. മനുഷ്യൻ ഓൾറെഡി ഉണ്ട്. മനുഷ്യന് അവൻ മരണമുള്ളതാണ്, അവൻ കെട്ടുപോകുന്നതാണ്. ദൈവപുത്രൻ കെടാത്തതാണ്. യെശയ്യാ 53 പത്തി വായിച്ച്.
എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും.
സഹോദരങ്ങളെ, എന്റെ ദൈവദാസനെ, ദൈവദാസിയെ, സഹോദരിയെ, ആർത്താരാധിക്കുന്ന സഹോദരനെ, ഇത് കേട്ടായിരുന്നോ? എന്താ ദൈവിഷ്ടം? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല ദൈവിഷ്ടം ചെയ്താണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന കർത്താവായ യേശു പറയുന്നത് കേട്ടിട്ടുണ്ടോ? മത്തായി 7:21 ഇവിടെ പറയാണ് യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈകാൾ സാധിക്കും. എന്താണ് യഹോവയുടെ ഇഷ്ടം? സന്തതിയെ കാണണം. സന്തതിയെ, സന്തതി ചുമ്മാ ഒന്നും ഉണ്ടാകത്തില്ല. സന്തതി ഉണ്ടാകണമെങ്കിൽ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. സന്തതി ഉണ്ടാകണം, ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. കെടാത്ത ബീജമായ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കർത്താവായ യേശു, ദൈവത്തിന്റെ വചനം. കെടുന്ന ബീജമായ മനുഷ്യർ, യേശുക്രിസ്തു ആത്മാവ്, മനുഷ്യർ ദേഹി, മരണമില്ലാത്ത ആത്മാവ്, മരണമുള്ള ദേഹി. ബീജവും അണ്ടവും ചേരുന്നതുപോലെ ഈ കെടാത്ത ബീജമായ മരണമില്ലാത്ത ക്രിസ്തു, ക്രിസ്തുവിൽ നിത്യജീവനുണ്ട്. അതുകൊണ്ടോ മരണമില്ലാത്ത എന്ന് പറയുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു പിതാവിൽ നിത്യജീവനുണ്ട്, ക്രിസ്തുവിൽ നിത്യജീവനെ ഉണ്ടാകുവാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആ ജീവൻ നമ്മളിലേക്ക് വരികയാണ്. ആ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ മരണമില്ലാത്ത ദൈവവചനമാകുന്ന കെടാത്ത ബീജവും മരണമുള്ള മനുഷ്യനും ഇവ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇത് മർത്യമായതാണ്, മരണമുള്ളതാണ്. ദൈവത്തിൽ നിന്ന് വന്ന സാക്ഷാൽ വചനം, ദൈവം മനുഷ്യനായി വന്ന ക്രിസ്തു മരണമില്ലാത്തതാണ്. ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ, ആ കൂടിച്ചേർന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കയ്യൊന്ന് നോക്കിയിട്ടുണ്ടോ? കൂടിച്ചോ, തൊട്ടു, ഒന്ന് തൊട്ടു. ഇനി എന്ത് ചെയ്യണം? തൊട്ടത് മാത്രം പോരാ, ഇനി ഡേ ബൈ ഡേ ഉണ്ടോ? ആ കൈ ചേർന്നുണ്ടോ? ഡേ ബൈ ഡേ അത് കൂടുതലായി. കർത്താവ് പറയുന്നു, ഞാൻ വന്നത് ജീവൻ തരാൻ മാത്രമല്ല, ആ ജീവൻ സമൃദ്ധമായി. ഓരോ ദിവസവും ആ ചേരൽ കൂടിക്കൊണ്ടേയിരിക്കും. ആ ഫീറ്റസ് അല്ലെങ്കിൽ ആ ഫെറ്റൽ ഡെവലപ്മെൻറ്റ് പോലെ ഇതാ ഓരോ ആഴ്ച കഴിയുമോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമോറും ആ വീണ്ടും ആ വചനം ചേർന്ന് ചേരുന്നത് പോലെ ഇതാ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ സന്തതി ഡെവലപ്പാകുന്നത്, ദൈവപുത്രൻ ഡെവലപ്പാകുന്നത്, മനുഷ്യന്റെ മരണം മനുഷ്യനിൽ നിന്നും മാറിപ്പോകുന്നത്. അപ്പൊ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക. ഇത് വേറൊരു ടൈമിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷയുമായുള്ള ബന്ധത്തിൽ അത് നമ്മൾ പുറകെ മനസ്സിലാക്കും, ദൈവം അനുവദിക്കുന്നെങ്കിൽ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുവാൻ നല്ലൊരു പങ്കിനും കഴിയാത്തത് എന്തുകൊണ്ടാ? ഈ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നു, പറയുന്നത് മനസ്സിലാവുന്നു എന്ന് ഒന്നുകൂടി പറയാം. ഈ ലോകത്തിൽ നിന്ന് 7.5 ബില്യൺ ജനങ്ങളാണ് ഉള്ളത്. അതിൽ ½ നമുക്ക് മുറിക്കാം, എന്നാൽ പുരുഷന്മാരാണ് കൂടുതലെന്നാണ് കണക്ക്. അപ്പോ ഇതാ ഏകദേശം 3.75 ബില്യൺ പുരുഷന്മാരുടെ ഉള്ളിലുള്ള ബീജം കെട്ടുപോണതാണ്. സ്ത്രീകളുടെ ഉള്ളിലുള്ളത് അണ്ടവും കെട്ടുപോകുന്നതാണ്. ഇവ തമ്മിൽ കൂടി ഒരു വിവാഹത്തിന് ശേഷം ഇതാ ഇരുജടമായിരിക്കുന്ന ഇവർ രണ്ടുപേരും ദൈവം വെച്ച ആ പ്രത്യുൽപാദന പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബീജവും ഈ അണ്ടവും തമ്മിൽ കൂടും. മരണമുള്ളതും തമ്മിൽ കൂടും. എന്നിട്ട് ഏകദേശം ഒരു 9 ദിവസം 40 ആഴ്ച കൊണ്ട് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് മരണമുള്ളതാണ്, കെടുന്നതാണ് മുഴുവൻ. പിടുത്തം കിട്ടിയോ? കിട്ടി. അപ്പോൾ ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു വന്നപ്പോൾ കുടുംബത്തിലുള്ളവർക്കൊക്കെ സന്തോഷമായി. ഒരു കുഞ്ഞിക്കാല് കണ്ടല്ലോ. പക്ഷെ ആ കുഞ്ഞിക്കാല് അധികം തന്നെ ഇതാ മരണം കീഴടക്കി സെമിത്തേരിയിലേക്ക് പോകും. ഇത് കാണാനല്ല ദൈവം കാത്തിരിക്കുന്നത്. ദൈവം കാത്തിരിക്കുന്നത് ഒരിക്കലും മരണമില്ലാത്ത ദൈവപുത്രനെ നമ്മുടെ ഉള്ളിൽ കാണാനാണ്. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമുക്ക് കർത്താവ് യേശുവിനെ നമുക്ക് തന്നത്. നിങ്ങൾക്കറിയോ കർത്താവ് യേശുവിനെ തന്നെന്തിനാണെന്നറിയാമോ? ഒരു മകനെ കാണാനാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? നമ്മൾ ചിന്തിച്ചു ആരാധിച്ചാ കിട്ടും എന്നൊക്കെ രീതിയിൽ അല്ല. അതൊക്കെ നമ്മൾ ലോകത്ത് പ്രസംഗത്തിലൊക്കെ കെട്ടിയതാണ്. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്, കെടാത്ത ബീജമായ യേശുവിനെ തന്നതിനാന്നറിയാമോ? ദൈവത്തിനൊരു മകനെ കാണാനാ. അതുകൊണ്ടാ യോഹനൻ 1:12 പറയുന്നത്, കെടാത്ത ബീജമായ യേശുവിനെ കൈക്കൊണ്ട്. അത് ഞാൻ കൂട്ടിച്ചേർത്താണ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ. കെടാത്ത ബീജമായ യേശുവിനെ കൈക്കൊണ്ട്, കെടാത്ത ബീജമായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, മനുഷ്യമക്കളല്ല ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. എടുത്തിങ്ങൊന്ന് വായിച്ചേ.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ഈ വാക്കിലൂടെ എങ്കിലും നിനക്കൊന്ന് പറയാം, നമുക്ക് പറയാമോ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? നമ്മൾ ഈ മരണമുള്ള ലോകത്ത് അടിപൊളി, നമ്മുടെ ലോകഭാഷ പറഞ്ഞ അടിപൊളിയായിട്ട് ജീവിച്ച് ഇവിടെ മരിച്ചു പോകുന്നതാണോ, ഒരു മനുഷ്യനായി മാത്രം ഒതുങ്ങി മരിച്ചു പോകുന്നതാണോ, അതോ യേശുവിനെ കെടാത്ത ബീജമായ വചനത്തെ സ്വീകരിച്ച് ആ വചനത്തിൽ വിശ്വസിച്ച് മനുഷ്യമക്കളല്ല ദൈവത്തിന്റെ മക്കളായി വെളിപ്പെടുന്നതാണോ? എന്താ ബൈബിള് പറയുന്നത്? ദൈവമക്കളായി വെളിപ്പെടുന്നത് അല്ലേ? യെശയ്യാ 53:10 ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് പറഞ്ഞില്ലേ? അങ്ങനെ യഹോവയുടെ ഇഷ്ടം യേശുക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കണം. അതെന്താണ്? അവൻ സന്തതിയെ കാണണം. ഇവിടെ എന്താ പറയണേ? സന്തതിയെ കാണണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുക, സന്തതിയെ കാണണം. ഇനി വെളിപ്പാട് 21:7 സന്തതിയെ നമുക്ക് അവിടെ കാണാം. അവിടെ ജയിച്ചാലേ സന്തതിയായി നമ്മൾ വെളിപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ വെളിപ്പെടുകയില്ല, അല്ലെങ്കിൽ ചാവിള്ളയായി പോകും. വായിച്ച 21:7
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
ഇവിടെ ആരെ കാണുന്നേ? ദൈവത്തിന്റെ മകനെ. മനുഷ്യന് ബൈബിള് തീരുകയാണ്, അവിടെ പറയാണ് ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് അപ്പനും ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവത്തിന്റെ മകൻ. ഇതാണ് യോഹന്നൻ 12 പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു. നമ്മൾ ഇന്ന് അതിനു പകരം കത്തോലിക്കനും പെന്തക്കോസ്തുകാരനും CSI-ക്കാരനും ആകാൻ വേണ്ടി ബലം പിടിക്കുക. ഇതൊന്നും ബൈബിള് പറയുന്നില്ല. യേശുവിനെ കൈക്കൊണ്ട് നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തെ. അപ്പോ അധികാരം ഉപയോഗിക്കണ്ടേ? നമ്മൾ അധികാരം കിട്ടിയിരിക്കുന്നേ, അധികാരം കിട്ടിയിരിക്കുന്നേ, അധികാരം ഉപയോഗിക്കണ്ടേ? സീഡ് തന്നു, സൗജന്യമായി സീഡ്, കെടാത്ത സീഡ് തന്നു. ഒരു ദരിദ്ര പെൺകുട്ടി, ഒരു കുടിലിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി, ആ ഒരു സംഭവം ഒരു ഒരു ഉപമ പോലെ പറയുക. ആ രാജ്യത്തിലെ രാജാവിന്റെ മകൻ ആ കുടിലിൽ കിടക്കുന്ന ദരിദ്രയായ, ഒരു നേരം മാത്രം കഴിക്കാനുള്ള ആ പെൺകുട്ടിയിൽ ഇഷ്ടം തോന്നി. ഇതാ താൻ ആ കുട്ടിയെ, കുട്ടിയുമായി ബന്ധപ്പെട്ടു, താൻ ആ കുട്ടിക്ക് തന്റെ സീഡ് കൊടുത്തു. ഇപ്പോ ഇതാ ആ പെൺകുട്ടിക്ക് മഹാ ഒരു ഭാഗ്യം, ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുക. കാരണം രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മകൻ, രാജാവിന്റെ കുഞ്ഞ് എന്റെ ഉദരത്തിൽ ഇപ്പോ ഉണ്ട്. എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുക. എന്തിനുള്ളൊരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അവസരം? ആ കൊട്ടാരത്തിലെ ഒരു അംഗമാകാനും, എന്റെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞ് കൊട്ടാരത്തിലെ ആ അടുത്ത രാജാവാകുവാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുക. ഞാനോ ഒരു ദരിദ്രയാ, പക്ഷേ ഇതാ എന്റെ രാജകുമാരൻ ദരിദ്രനല്ല, ആ രാജ്യത്തിന്റെ അവകാശിയാ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇങ്ങനെയാ. സഭയിലുള്ള ഓരോരുത്തരും, ഞാനോ മരണത്തിന് കീഴടങ്ങിയവനാണ്. മരണത്തിന്, സഭയായിട്ട് പറയുമ്പോൾ മരണത്തിന് കീഴടങ്ങിയവളാണ്, കീഴ്പ്പെട്ടവളാണ്. പക്ഷെ എന്റെ രാജകുമാരനായ കെടാത്ത സീഡുള്ള ദൈവവചനമായ കർത്താവ് യേശു മരണത്തിന്റെ മുകളിലാണ്. ആ യേശുവുമായി ഞാൻ ചേരുമ്പോൾ എനിക്ക് മാറിപ്പോകുന്ന എന്നാന്നറിയാമോ? എന്റെ മരണം മാറിപ്പോവുകയും ഇതാ എന്റെ ഉള്ളില് ദൈവപുത്രൻ വളരുകയും തക്ക സമയമാകുമ്പോൾ ദൈവപുത്രൻ വെളിപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിനുള്ള അധികാരമാണ് ഒരു സീഡ് ഒരു സ്ത്രീക്ക് കിട്ടുമ്പോൾ കിട്ടുന്നത്. ഒരു ഒരു കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്, ഒരു അധികാരമാണ് ഒരു പുരുഷനിൽ നിന്ന് ഒരു ബീജം കിട്ടുമ്പോൾ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ നാം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു അവസരം കിട്ടുകയാണോ, ഒരു അധികാരം കിട്ടുകയാണ്. എന്തിന്? ദൈവത്തിന്റെ പുത്രനെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യോഹന്നാൻ 1:12 പറയുന്നത്, അവനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. എന്ന വലിയ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തോ ഒരു വലിയ പദവിയാണ്. പക്ഷെ ഇതൊക്കെ വല്ലതും നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും ഒന്ന് കൂടി വന്നു, ആ എന്തുണ്ട് ബ്രദറെ, എന്തുണ്ട് സിസ്റ്ററെ വിശേഷങ്ങൾ, നമുക്ക് മൂന്ന് പാട്ട് ഒരു സങ്കീർത്തനോ ഒക്കെ വായിച്ച് പിന്നെ എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നല്ലാതെ നമുക്ക് ഈ വക ചിന്ത വല്ലോ നോർമലി ഉണ്ടോ? ഇതുകൊണ്ടാണ് ഈ മീറ്റിന്റെ തുടക്കത്തിലെ സഹോദരങ്ങളെ നിങ്ങളെ ഓർപ്പിച്ച ഒരു ചിന്ത നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അകത്ത് വരണം. അല്ലാണ്ട് പുറത്ത് നിന്നാ പോരാ, അകത്ത് വരണം. ആത്മമണ്ഡലത്തിന്റെ അകത്ത്, ലോകത്ത് നിന്നാ പോരാ. കർത്താവ് പറഞ്ഞു, ഞാനാ വാതിൽ, എന്നിലൂടെ നിങ്ങൾ അകത്തുവാ, അവിടെ ധാരാളം മേച്ചിൽ കണ്ടെത്തും, ധാരാളം ദൈവത്തിന്റെ വചനം നമുക്ക് കിട്ടും. ദൈവം കാര്യങ്ങളെ നയിച്ചു തരും, ദൈവം കാര്യങ്ങളെ നടത്തിത്തരും. അപ്പൊ അകത്ത് വരണം. അപ്പൊ ആ സഹോദരന്റെ ചോദ്യവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ കാര്യം അത് മനസ്സിലാക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, സിമ്പിളാണ്. കെടാത്ത ബീജം നിങ്ങളുടെ അകത്ത് വന്നു. ഒരു പുരുഷന്റെ ബീജം, ഒരു സാധാരണ സ്ത്രീ ലെവലിൽ ചിന്തിച്ച ഒരു പുരുഷന്റെ ബീജം ഒരു സ്ത്രീയുടെ അകത്ത് വന്നു. അപ്പൊ സ്ത്രീയുടെ അണ്ഡത്തിന് ഇപ്പോ ഒരു സെൽഫ് ഡിസിഷൻ ഉണ്ടെന്ന് ചിന്തിക്കുക. അങ്ങനെയില്ല, സെൽഫ് ഡിസിഷൻ ഉണ്ടെന്ന് ചിന്തിക്കുക. സ്ത്രീയുടെ അണ്ഡം പറയാം, എനിക്കിപ്പോ സമയമില്ല അതിനോട് ചേരാൻ, എനിക്കിപ്പോ സമയമില്ല. അതിപ്പോ പിന്നെ അങ്ങനെ ചേർന്നെന്ന് പറഞ്ഞത് ജീവിതം ഒഴിഞ്ഞു വെക്കാനൊന്നും അല്ലല്ലോ. അതിപ്പോ ചേർന്നെന്ന് പറഞ്ഞത് എന്റെ പ്രശ്നം മാറാനല്ലേ, രക്ഷിക്കപ്പെടണമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ പ്രശ്നം മാറുമെന്ന് കേട്ടു. അപ്പൊ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു, പ്രശ്നം മാറുമെന്ന് കേട്ടു. അങ്ങനെ കൈ പൊക്കാൻ പറഞ്ഞു, കൈ പൊക്കി. അപ്പൊ കാട് വില്ല് ഞാൻ പറഞ്ഞു, കാട് വില്ല് ചെയ്തു. ഇതുകൊണ്ടൊന്നും കുഞ്ഞാകില്ല. കുഞ്ഞാകണമെങ്കിൽ ആ ബീജത്തോട് അണ്ടം നല്ല രീതിയിൽ ചേരണം, 100% ചേരണം. എങ്കിലേ നല്ല കുഞ്ഞു പുറത്തേക്ക് വരൂ. ഇനി 100% ചേർന്നില്ലെങ്കിൽ എന്ത് പറ്റും? കുഞ്ഞ് ജനിച്ചാൽ പോലും കൈ വളഞ്ഞ് അങ്ങോട്ടിരിക്കും, കാല് വളഞ്ഞ് ഇങ്ങോട്ടിരിക്കും, ചേർന്നില്ല എങ്കിൽ. അത് പലപ്പോഴും കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ കണ്ണ് കോങ്ങണ്ണായിട്ടിരിക്കുന്നു, ചില കാലിങ്ങനെ വളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്തോ വിഷയം. ഈ ബീജത്തോട് ഈ അണ്ടം ചേർന്നപ്പോ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ അവിടെ ഉണ്ടായി. ഇപ്പോ പൂർണ്ണമായ രീതിയിൽ ചേർന്നില്ല. അപ്പോ ഇതേപോലെ തന്നെയാണ് ആത്മമണ്ഡലത്തിലും. ഈ കടന്നു വരുന്ന, കടന്ന് നമ്മുടെ അകത്തേക്ക് കടന്നു വന്ന യേശു രക്ഷകനായി നാം സ്വീകരിച്ചപ്പോ കടന്നു വന്ന ആ ദൈവത്തിന്റെ കെടാത്ത ബീജവുമായി നമ്മുടെ ദേഹിയാകുന്ന അണ്ടം നല്ല രീതിയിൽ ചേരണം, നല്ല രീതിയിൽ ചേരണം, അതിനോട് ചേർന്ന് വസിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ചില വാങ്ങൾ പറയുന്നില്ലേ, നിങ്ങൾ എന്നിൽ വസിപ്പേൻ. കാരണം അണ്ടത്തിന് വസിക്കാനുള്ള മനസ്സില്ല. എഗ്ഗ് അല്ലെങ്കിൽ ഓവം, അതിന് വാ ബീജത്തിൽ വസിക്കാനുള്ള മനസ്സില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഓവം അല്ലെങ്കിൽ ഈ എഗ്ഗ് അല്ലെങ്കിൽ മനുഷ്യൻ കെട്ടുപോകുന്നത്. അത് ഓൾറെഡി കെട്ടുപോകുന്നതാ. ജീവൻ വന്നിട്ടും അതിനോട് ചേരാനായിട്ട് മനസ്സില്ല. അല്ലാതെ കെടുന്ന ബീജത്തിന്റെ, കെടാത്ത ബീജം ഉണ്ടല്ലോ, അതിന്റെ വിഷയം കർത്താവ് യേശുവിന്റെ വചനത്തിന്റെ വിഷയം കൊണ്ടല്ല. ആ സഹോദരൻ തന്നെ പറയുന്നുണ്ട്, പക്ഷെ ഈ ചിന്ത കൊണ്ട് മറ്റ് പല ബൈബിളിലെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ ഈ സാൽവേഷൻ എന്ന് പറയുന്നത് നമ്മളെന്തോ നേടിയെടുക്കുന്നത് ഒന്നായിട്ട് തോന്നും. സാൽവേഷന് പല ലെവലുകളുണ്ട്, അത് അറിയാത്തത് കൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. നാം രക്ഷപ്പെട്ടത് നമ്മുടെ ഒരു കഴിവും കൊണ്ടല്ല, കർത്താവ് നമുക്ക് തന്ന ദാനമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം, രക്ഷപ്പെട്ടു, ഇന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാളെ രക്ഷിക്കപ്പെടും. ഈ മൂന്ന് ടെൻസ് ഉണ്ട്. ആ സഹോദരൻ ഇത് അറിവില്ലാത്തത് കൊണ്ടാണ്, മറ്റൊരു ജാതിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് അടിയായ. കാരണം താൻ കേട്ടത് മുഴുവൻ ഈസി വഴിക്കാരുടെ സന്ദേശങ്ങളാണ്. നമ്മൾ ദൈവവചനത്തിലൂടെ അത് നമ്മൾ ചിന്തിക്കും. ദൈവം അനുവദിക്കുന്നില്ല, രക്ഷിക്കപ്പെട്ടു, അതിന് നമ്മുടെ യാതൊരു കാരണവും നമ്മളെ യാതൊന്നും ചെയ്തില്ല. കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ടാണ് അത് നമുക്ക് കൃപയാൽ സൗജന്യമായി കിട്ടി. പക്ഷെ തുടർന്ന് നാം ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലമല്ല അത്, ഇന്ന് വർത്തമാനകാലമാണ്. തുടർന്ന് നാളെ രക്ഷിക്കപ്പെടണം. അപ്പൊ ഈ മൂന്ന് പ്രോസസ്സുണ്ട്: നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ദൈവം അനുവദിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കടന്നു വരും. ഇനി ഇതാ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ആത്മമണ്ഡലവുമായുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഇതാ നിങ്ങൾ ഈ കാണുന്നത്, ഈ കളറ്, പിങ്ക് കളർ, ദാ സോള്, താഴെ മാൻ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ. ഉൽപ്പത്തി 2:7 പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ടുള്ളു. ദേഹിയാണ് മനുഷ്യൻ, ദേഹി. സോള് നിങ്ങൾക്കിവിടെ കാണാം. ഇതാ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ നിർത്തിയിരിക്കുന്നത് പിതാവാണ്. യേശുക്രിസ്തുവിന്റെ പുറകിൽ പിതാവാണ്. ഈ പിതാവ് യേശുവിലൂടെയാണ് നമ്മളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നത്. എഫേസ്യ ലേഖനം 4:32 നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. ഇതെന്ത് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മളല്ല യേശുവിൽ നിന്ന് തുടങ്ങുന്നത്, യേശുവിൽ നിന്നല്ല തുടങ്ങേണ്ടത്. യേശു എവിടെ നിന്ന് തുടങ്ങുന്നു, അവിടെ നിന്ന് തുടങ്ങണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിൽ നിന്നല്ല തുടങ്ങേണ്ടത്, യേശു എവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. അങ്ങനെയെങ്കിലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചാൽ റിസൾട്ട് വരില്ല. വായിച്ചാട്ടെ 4:32.
നിങ്ങൾ തമ്മിൽ ദയയും അനുസരണവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി.
ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചു. മനസ്സിലായോ? അപ്പോൾ ക്രിസ്തുവിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ദൈവം. ഞാൻ എന്തെങ്കിലും ബൈബിളിൽ ഇല്ലാത്തത് പറയുന്നെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കും, എന്നെ സഹായിക്കുകയാണ് നിങ്ങൾ അതുവഴി ചെയ്യുന്നത്. ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചു. അപ്പോൾ ദൈവമാണ് നമ്മളോട് ക്ഷമിച്ചത്. ക്രിസ്തുവിൽ, ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമായി കൊടുത്തു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് മനസ്സായി. നമ്മുടെ എല്ലാ അകൃത്യങ്ങളും യഹോവ അവൻ്റെ മേൽ ചുമത്തി. അങ്ങനെ ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചു. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം? ഈ ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിലൂടെ തുടങ്ങണം. അവിടെയാണ് റിസൾട്ട്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരൊക്കെയും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. ഇതാണ് കർത്താവ് യേശു പറയുന്നത്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് മറ്റൊന്നും കഴിയുകയില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുക. അപ്പോൾ ആ പിതാവാണ് തൻ്റെ വചനത്തെ നമുക്ക് നൽകിയത്. ആ പിതാവ് തൻ്റെ വചനത്തെ നമുക്ക് നൽകുകയാണ്. അപ്പോൾ ആ വചനമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ. ഇതാ കർത്താവ് യേശു. ആ യേശു ക്രിസ്തുവിലൂടെ പിതാവ് തരുന്ന ഈ വചനം ഇതാ മനുഷ്യനിലേക്ക് തരികയാണ്. അതാണ് ആ വേർഡ് എഴുതിയിരിക്കുന്നത്, ഇതാ വേർഡ് ഫ്രം ക്രൈസ്റ്റ്. അതാണ് സീഡ്, കെടാത്ത ബീജം. അതെവിടെ ചേരണം? ഇതാ മനുഷ്യന്റെ ദേഹിയുമായി ചേരണം. അപ്പോൾ യേശു ക്രിസ്തുവോ, ഈ യേശു ക്രിസ്തു വചനം എന്താണ്? വചനം ആത്മാവാണ്. മനുഷ്യനോ? മനുഷ്യൻ ആത്മാവന്റെ അകത്തുണ്ടെങ്കിൽ അവൻ ദേഹിയാണ്. ഇതാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും, നമുക്ക് ശ്രദ്ധിക്കാം. ശേഖം കുറഞ്ഞ 3:17 വായിച്ചേ.
കർത്താവ് ആത്മാവാകുന്നു.
അപ്പൊ കർത്താവ് എന്താവുന്നു? ആത്മാവാകുന്നു. നൗ ലോർഡ് ഈസ് സ്പിരിറ്റ്. ആത്മാവാകുന്നു മനുഷ്യനോ? 2:7 വായിച്ചേ.
യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ടു മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു.
മനുഷ്യൻ ജീവനുള്ള ദേഹിയാണ്, കർത്താവോ ആത്മാവാണ്. അപ്പൊ മനുഷ്യർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യരല്ല നമ്മൾ ആരാണ്? സോൾ ബീങ്സ് ആണ്, ദേഹിയാണ്, ദേഹി അദൃശ്യമാണ്. ഒരു ലൈക്ക് എ പ്രീ സ്പിരിറ്റ്, ലൈക്ക് പ്രീ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ പോലെ, ഡിഗ്രിക്ക് മുമ്പുള്ള ഡിഗ്രി, പ്രീ സ്പിരിറ്റ് ആണ്. അപ്പോ മനുഷ്യൻ ദേഹിയാണ്, കർത്താവ് ആത്മാവാണ്. ഇനി കെടാത്ത ബീജം കർത്താവാണ്. അപ്പോ ഈ ആത്മാവ് കെടുന്നില്ല, ആത്മാവ് കെടുന്നില്ല. ഒരു മനുഷ്യൻ അവനിപ്പോ ആത്മാവിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോയാലും, അല്ല ജഡത്തെ അനുസരിച്ച് നരകത്തിലേക്ക് പോയാലും, അവന്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗമാണ്. അത് ദൈവത്തിലേക്ക് തന്നെയാ പോകുന്നത്, അത് ദൈവത്തിന്റെ ഭാഗമാണ്. നമ്മള് സഭാപ്രസംഗം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹമാണ്, സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡിയാണ്. അവിടെ പറയുന്നു ബോഡി ശരീരം പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് പോകും, എന്നാൽ ആത്മാവ് അതിന് നൽകിയ അതിന്റെ ഉടയവങ്കലേക്ക് പോകും. അത് ദൈവത്തിന്റെ പാർട്ടാണ്. പിന്നെ മനുഷ്യൻ ദേഹി തന്റെ ശാശ്വത ഭവനത്തിലേക്കും പോകും. അപ്പൊ ദേഹി എവിടെ ചെല്ലുന്നു എന്നുള്ളത് അവരുടെ വിഷയം. മറ്റേ രണ്ട് പാർട്ടുകൾ അതിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് തന്നെ പോകും. എടുത്തിങ്ങൊന്ന് വായിച്ചോളൂ.
പൊടി പണ്ടു ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും.
ശ്രദ്ധിച്ചേ, ഇത് ഭാര്യ രക്ഷിക്കപ്പെടാത്തൊരു കാലമാണെന്ന് ഓർക്കണം. പഴയ നിയമ കാലമാണ്. സഭാപ്രസംഗി ഇത് ആ ഭാഗത്തുനിന്ന് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് എഴുതിയ കാലത്തൊന്നും ശലോമോന്റെ ആ ഒരു വളരെ ജ്ഞാനമുള്ള ഒരു ചിന്തകളാണത്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് പൊടി, നമ്മുടെ ശരീരത്തിൽ പൊടിയുണ്ട്, നമ്മുടെ സ്ട്രക്ചറിൽ പൊടിയുണ്ട്. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് പോകും, ആത്മാവ് അതിന് നൽകിയ യഹോവയിലേക്ക് പോകും. എന്റെ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുകയാണ് മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. എടുത്തിങ്ങനെ വായിച്ചോളൂ.
മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും.
മനുഷ്യൻ തന്റെ ശാശ്വത, മനുഷ്യൻ എന്ന് വെച്ചാൽ ദേഹിയാണ്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തോന്നും. അവൻ തന്റെ ശാശ്വത ഭവനം, അവൻ ഇന്ന് ഈ ലോക ജീവിതം കൊണ്ട് തീരുമാനിക്കുക, എന്റെ ശാശ്വത ഭവനം ദൈവത്തോടുകൂടെ, എന്റെ ഭർത്താവിനോടുകൂടെ അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ പിതാവിന്റെ ഭവനത്തിലാകണമോ, അതോ ഞാൻ ഈ ഭൂമിയിൽ ഇതാ ഒരു വേശ്യാതലത്തിൽ ജീവിച്ചു. ബൈബിൾ വാക്കാണ് കേട്ടോ, ഒരു വേശ്യാതലത്തിൽ ജീവിച്ചു. അതായത് എൻ്റെ ഭർത്താവിനോട് ഞാൻ ചേർന്നില്ല, ഭർത്താവ് പറയുന്ന ചിന്തകളോട് ഞാൻ ചേർന്നില്ല, എൻ്റെ കർത്താവിനെ ഞാൻ അനുഗമിച്ചില്ല. ആ കർത്താവിൻ്റെ പേരിൽ ഞാൻ നിന്നു, ആ ഭർത്താവിൻ്റെ പേരെനിക്ക് വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഭർത്താവിൻ്റെ പേരിൽ ഞാൻ ക്രിസ്ത്യാനി എന്ന തലത്തിൽ ജീവിച്ചു, പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിനെ അനുഗമിച്ചില്ല, ഭർത്താവിനോട് ചേർന്നില്ല. അവരൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നു വേശ്യകളെ, വേശ്യ എന്നുള്ളത്. അപ്പോ അങ്ങനെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ തുടർന്ന് എന്ത് ചെയ്യും? ഈ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ ഈ സോൾ അതിൻ്റെ കൂടെ പോകില്ല. ഈ സ്ത്രീയെ ആ വീട്ടിൽ കയറ്റത്തില്ല. സഭയാകുന്ന അല്ലെങ്കിൽ സഭയിലെ വ്യക്തിത്വങ്ങളാകുന്ന നമ്മളെ അവിടെ കയറ്റത്തില്ല. അവിടെ കർത്താവ് പറയുന്നില്ല എന്നെ കർത്താവെ കർത്താവെന്ന് പറയുന്നവനൊന്നും അല്ല ആ പിതാവിൻ്റെ വീട്ടിൽ കയറുന്നത്. എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് പിതാവിൻ്റെ വീട്ടിൽ കയറുന്നത്. പിതാവിന് ഇഷ്ടമോ? ഇതാ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ആ ശിശുവിനെ കാണണം. ഇതാണ് ആ പിതാവിൻ്റെ ഇഷ്ടം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് വേണം. മനുഷ്യൻ്റെ മൂന്ന് ഭാഗങ്ങൾ, സ്പിരിറ്റ് സോൾ ബോഡി. സോളാണ് മനുഷ്യൻ, ദേഹിയാണ് മനുഷ്യൻ. ശരീരം അത് ഭൂമിയുടെ ഭാഗമാണ്, ആത്മാവ് അത് സ്വർഗത്തിൻ്റെ ഭാഗമാണ്. ഈ ദേഹിയാണ് നമ്മൾ, നമ്മൾ എങ്ങോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കണം. നമ്മൾ മർത്യമായതാണ്, മോർട്ടലാണ്, മരണമുള്ളതാണ്. ഈ മരണമുള്ളതിനെ മരണമില്ലാതാക്കി മാറ്റുന്നത് മനുഷ്യനിലെ ക്രിസ്തു തന്ന അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവാണ്. മനസ്സിലാകാൻ ചിന്തിക്കുന്നു. അതിന് ആ ആത്മാവിനോട് മരണമുള്ള നമ്മൾ ദേഹി ചേരണം. അത് ഒന്ന് ദ സ്പേം, മറ്റത് ഇതാ എഗ് അല്ലെന്നുണ്ടെങ്കിൽ ബീജവും അണ്ടവും. ബീജത്തിനും മരണം ഇല്ല, അണ്ടത്തിനും മരണം ഉണ്ട്. പക്ഷേ ബീജവുമായി കൂടി ചേർന്നാൽ അണ്ടത്തിന്റെ മരണവും മാറ്റപ്പെടും. പക്ഷെ ചേരണം, ചേരാൻ ഒരു സ്ത്രീയുടെ ഉള്ളിലെ അണ്ടത്തിന് തീരുമാന ശക്തിയൊന്നുമില്ല. വേണോ വേണ്ടെന്നൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷേ സഭയുടെ ഉള്ളിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തീരുമാനിക്കാൻ വേണം, എനിക്ക് ഈ ക്രിസ്തുവുമായിട്ട് ചേരണോ വേണ്ടയോ. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് ക്രിസ്തുവായിട്ട് ചേരുന്നത്. അത് വേണോ വേണ്ടയോ? ഇന്ന് നല്ലൊരു പങ്ക് ക്രിസ്തീയ ലോകത്തിൽ അനുഗമനത്തെക്കുറിച്ച് പറയുന്ന വ്യക്തിത്വങ്ങൾ വിരളമാണ്. പറയാതെ എങ്ങനെ ജനം മനസ്സിലാക്കുക? മനസ്സിലാക്കിയാൽ തന്നെ അനുഗമിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അല്ലാത്ത ജനോ അല്ലാത്ത ചിലതിലേക്ക് തിരിയുന്നില്ല. ഇതുകൊണ്ടാണ് ബൈബിളിലെ നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികളും ഇതാ കെടാത്ത ബീജം ആണ്, അതുകൊണ്ട് ഇത് കെട്ടുപോകത്തില്ലെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും മത്തായി 7:21-23 അവിടെ കാണുന്നവര് യേശു രക്ഷകനായി സ്വീകരിച്ചവരും മാത്രമല്ല അഭിഷിക്തന്മാരും രോഗികളെ സൗഖ്യമാക്കിയവരും ഭൂതങ്ങളെ പുറത്താക്കിയവരും പ്രവചിച്ചവരും ഒക്കെ സഭ, വമ്പൻ സഭയാണ് അവിടെ നിൽക്കുന്നത്. ഒരെണ്ണത്തെ ദൈവാഗത്ത് കയറ്റുന്നില്ല, ഒരെണ്ണത്തെ കർത്താവാഗത്ത് കയറ്റുന്നില്ല. കർത്താവ് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ മോനെ മോളെ നീ കയറുവോ? കയറുവോ? നീ ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ടോ? പ്രവചിച്ചിട്ടുണ്ടോ? രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് വലിയ കാറ്റഗറിയാ. കർത്താവ് അവരെ ഗെറ്റ് അടിച്ചു. ഞങ്ങൾ ഒരു കാലം നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്ന എന്നെ വിട്ടു പോകും. പിന്നെ അടുത്ത കുട്ടികളോട് പറയുന്നത് ഞങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്ന്. ഇതിനേക്കാൾ കൂടുതലെല്ലാം പറയാനുണ്ടോ? പ്രിയ മകനെ, പ്രിയ മകളെ, ദേവദാസനെ, ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കണം. ഞാൻ ഇതിനെ യേശുവിനോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ യേശുവിനോട് തിരിച്ച് ഇന്നത് പറയും. വെറുതെ നമ്മുടെ സമയം കളയരുത്. ഈ ലോക ജീവിതം, ഈ ഓക്സിജൻ ഇപ്പം തീരും. ഇത് നമ്മുടെ ടെസ്റ്റാണ്, ഇത് നമ്മുടെ പ്രവാസകാലമാണ്. ഇത് നമ്മുടെ ഭയത്തോടെ കഴിക്കണം, ദൈവസന്ധി ജീവിക്കണം, ദൈവത്തെ വെളിപ്പെടുത്താൻ ഉപയോഗിക്കണം. കുഞ്ഞേ, നീ ഇന്ന് കാണുന്ന എൻ്റെ ഭർത്താവും, നീ ഇന്ന് കാണുന്ന എൻ്റെ ഭാര്യയും, നിന്നെ സപ്പോർട്ട് ചെയ്യുകയും നിനക്ക് വേണ്ടി തംസപ്പ് പറഞ്ഞ വ്യക്തികളൊക്കെ നാളെ മരണം കൊണ്ടുപോകും, നിന്നെയും കൊണ്ടുപോകും. ആ സമയത്ത് ദൈവിഷ്ടമാണോ ചെയ്തത്? ഇവിടെ പറയുന്നു അവൻ സന്തതിയെ കാണും. സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. നമ്മുടെ ജീവിതം സംഭവിക്കുന്നുണ്ടോ? ഓരോ നമ്മളെ തന്നെ ആ ജഡമോഹങ്ങളെ വഷളായിപ്പോയ പഴയ മനുഷ്യനാണ് വെളിപ്പെടുത്തുന്നത്. മക്കളെ, നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് സ്വർഗത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നല്ലൊരു പങ്കും ഔട്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാൻ വളരെ എളുപ്പം കയറിപ്പോകുന്നല്ല ഈ പറയുന്നേ. വായിച്ചേ 1 പത്രോസ്. ആ സമയത്താണ് ഇനി ഒരിക്കലും നമ്മള് കെടാത്ത ബീജം കൊണ്ടാണ് വീണ്ടും ജനിച്ചത്, ഒരിക്കലും നഷ്ടപ്പെടത്തില്ലെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. അതിന്റെ 17 മുതൽ വായിച്ചാട്ടെ. 1 പത്രോസ് 4:17.
ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും?
ദൈവത്തിന്റെ വചനം വേണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഒരു പുതപ്പ് വീണതുപോലെ ഇരിക്കുകയാണ് ഭാഗത്തേക്ക് കയറാതെ. എങ്ങനെയെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, സ്വർഗീയ പിതാവേ, മകളുടെ ആ ഹൃദയത്തിന്റെ മുകളിൽ വീണ പുതപ്പങ്ങ് എടുത്തു കളയണമേ കർത്താവേ. ഈ വചനം അകത്ത് കയറാൻ സഹായിക്കണമേ. ഇത് ഞാൻ പറഞ്ഞ ഉണ്ടാക്കിയല്ല വചനം, ദൈവത്തിന്റെ വചനം പറയാണ്. നീതിമാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നേ? പാട്ടും പാടി അകത്ത് കയറുന്നല്ല പറഞ്ഞേ, പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ഇന്ന് പലരും ചിന്തിക്കണം, ഞാൻ വിശ്വസിച്ചു വിശ്വസിച്ചു എന്നാ. സഹോദരങ്ങളെ, സുവിശേഷം വിശ്വസിച്ചു എന്ന് വരത്തിയാ പോരാ. സുവിശേഷം വിശ്വസിക്കുക എന്ന് വെച്ചാൽ സുവിശേഷം അനുസരിക്കുക എന്നുള്ളതാണ്. അത് എഴുതിയേക്കണ കണ്ടോ? ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് സഭയെ തുടങ്ങുന്ന പറഞ്ഞേ. അത് നമ്മിൽ തുടങ്ങിയാൽ, അത് അവിടെ തുടങ്ങണം, നമ്മിലാ തുടങ്ങണേ, നമ്മിൽ. അത് നമ്മിൽ തുടങ്ങിയാൽ, നിശ്ചയിച്ചോ, ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? പലരും പറഞ്ഞ സുവിശേഷം വിശ്വസിക്കാനുള്ളതാണ്. ഇവിടെ എന്നാ പറയണേ? സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? സുവിശേഷം അനുസരിക്കണോ? എന്തനുസരിക്കാനോ ബ്രദറെ? ആദ്യം സുവിശേഷം എന്താന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സുവിശേഷം അനുസരിക്കാനുള്ളത്, അത് ഇപ്പം പറഞ്ഞ പോലെ യേശുവെ, റോമലേഖനം 10:9-10 പറയുന്നില്ല യേശുവിനെ കർത്താവായി വാവിന്റെ ഏറ്റു പറഞ്ഞു, ദൈവം അവനെ മരിച്ചവരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇതിനെന്തനുസരിക്കാനുള്ള? വിശ്വസിച്ച പോരെ സഹോദരങ്ങളെ. ഇവിടെ അനുസരിക്കാൻ തുടർന്ന് അനുസരിക്കാനേ ഉള്ളൂ. യേശുവിനെ എന്തായിട്ടാ വിളിച്ചു പറഞ്ഞേ? കർത്താവായിട്ടല്ലേ വിളിച്ചു പറഞ്ഞേ? തന്റെ തലയായിട്ടല്ലേ വിളിച്ചു പറഞ്ഞേ? കർത്താവ് എന്ന് പറഞ്ഞാൽ ക്യൂരിയോസ്, കർത്തൃത്വം നടത്തുന്നവൻ, തല, തലയെന്നല്ലേ പറഞ്ഞേ? ഇനി തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ ഈ യേശുവിനെ അനുസരിച്ച് യേശുവിനായി ജീവിച്ചോളണം. അതാണ് അനുസരണം, സുവിശേഷം അനുസരിക്കുക. അപ്പൊ യേശു എന്ത് ചെയ്യും? യേശു പറയും, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലെത്തണം, എന്നിലൂടെ നിങ്ങൾ ദൈവപുത്രനായി വെളിപ്പെടണം. ഈ ഒരു ലക്ഷ്യമാണോ നമുക്കുള്ളത്? കാര്യത്തോട് കടക്കു മക്കളെ, കാര്യത്തോട് കടക്ക, കാര്യത്തിലേക്ക് കടക്ക. അത് ചുമ്മാ ഒരു പാട്ടും പാടി കൊട്ടും കൊട്ടി ഞാൻ ഇന്ന ഗ്രൂപ്പുകാരനാണ് തങ്ങളെ തന്നെ അഡ്വർടൈസ് ചെയ്ത് വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ആഴ്ചയിലാഴ്ചയിൽ തന്റെ പുതിയ മുഖമൊക്കെ ഇട്ട് എല്ലാവരെയും കാണിച്ച് നമ്മളെയല്ല കാണിക്കണ്ടേ, ദൈവത്തെ നമ്മളിലൂടെ കാണിക്കുക, നമ്മളെയല്ല പ്രദർശിപ്പിക്കണ്ടേ. ദൈവത്തിന്റെ വചനം പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഞാൻ മരിച്ചു, ഗലാത്യ ലേഖനം 2:20, ഞാൻ മരിച്ചു. ഇവിടുത്തെ വിഷയം ഞാൻ മരിക്കാത്തതാണ് ഈ പ്രശ്നം മുഴുവൻ. ക്രിസ്തുവിന്റെ ഒന്ന് പേര് മാത്രമേ ഉള്ളൂ, ഞാൻ മരിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ മരിച്ചു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് പ്രയാസമൊക്കെ തോന്നും, പക്ഷെ ബൈബിളിന്റെ വചനം കേൾക്കുമ്പോൾ അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രയാസമൊന്നുമില്ല. മനസ്സാന്തരം വരും, വായിച്ച്,
ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
ഞാൻ ക്രൂശിക്കപ്പെട്ടു, അതിന്റെ അർത്ഥം ഞാൻ മരിച്ചുപോയി, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. താഴേക്ക്,
ഇനി ജീവിക്കുന്നത് ഞാനല്ല,
ഇനി ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തു അത്രേ
ശ്രദ്ധിച്ചേ, ക്രിസ്തു അത്രയേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവാണ് ഇനി ജീവിക്കേണ്ടത്, നമ്മളല്ല ജീവിക്കേണ്ടത്. ഇതാണ് സുവിശേഷത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. സുവിശേഷം അനുസരിക്കാത്തൊരു അവസാനം എന്താണെന്ന് പറഞ്ഞില്ലേ? ഇത് കേൾക്കുമ്പോ അയ്യോ ഇതൊക്കെ ഭയങ്കര പ്രയാസമാണല്ലോ. അതല്ലേ ബൈബിൾ പറയുന്നത്, നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ കുഞ്ഞയെ നിന്ദിച്ച് വളരെ എളുപ്പത്തിൽ കയറാമെന്നല്ലേ. സിമ്പോസിബിൾ. ലോകത്തിലെ ചതിയൻ പ്രീച്ചേഴ്സ് പറയും വളരെ എളുപ്പമാണെന്ന്, പക്ഷെ കർത്താവ് പറയണെന്നറിയാമോ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. ഏത് സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവ്. എന്നിട്ട് കർത്താവ് വീണ്ടും പറഞ്ഞു, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. ഞാൻ പറയുന്നതല്ല കേട്ടോ, കർത്താവ് പറയുന്നത്. മക്കളെ, നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് ദൈവം അറിയിക്കണേ. ചതിക്കുന്ന മണ്ഡലമാണ്. ലൂക്കോസ് സുവിശേഷം 13:22 വായിച്ചേ.
അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്,
ആ കർത്താവ് പറയാണ്, ഇതിനേക്കാൾ നന്നായിട്ട് ചോദ്യം ചോദിക്കാനും ഉത്തരം ലഭിക്കാനും പറ്റിയ വേറൊരു ദേവാസനില്ല. കർത്താവിനോട് നേരിട്ട് തന്നെ ചോദിക്കുക, രക്ഷിക്കപ്പെടുന്നു. കർത്താവ് എന്നാ പറയണേ?
ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അപ്പോ ഇതാ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, ഇത് ആരാ പറഞ്ഞു തന്നേ? നമുക്ക് കർത്താവല്ലേ പറഞ്ഞു തന്നെ. എന്ത് എന്തുകൊണ്ട് ക്രിസ്തു തലയാണെങ്കിൽ ഈ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൂടാ? ക്രിസ്തു നിങ്ങളുടെ തലയാണെങ്കിൽ ഈ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൂടാ? പകരം ഈ അവിടെ ഇവിടെയും പറഞ്ഞു നടക്കുന്ന ആളുകളെയാണോ വിശ്വസിക്കുന്നത്? ഒന്ന് കൈവയ്ക്കാ, സ്വർഗരാജ്യത്തിലേക്ക് പോകും, രക്ഷ നഷ്ടപ്പെടുന്നൊന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോന്ന് അവിടെ ചോദിക്കുന്ന ചോദ്യം. കർത്താവ് എന്നാ പറഞ്ഞു കൊടുക്കണേ? ഇന്ന് ലോകത്തിൽ പറഞ്ഞു കൊടുക്കണ പോലെ അല്ല പറഞ്ഞു കൊടുക്കണം. കെടാത്ത പീഠത്താൽ നമ്മൾ വീണ്ടും ജനിച്ചു, നമ്മൾ ഒരിക്കലും ഇനി കെട്ടൊന്നും പോകത്തില്ല, അങ്ങനെയല്ല. ഇവരൊക്കെ കെട്ടുപോകുന്ന കർത്താവ് പറഞ്ഞേ, എപ്പോഴാണ് കെട്ടുപോകണേ? ഈ കെടാത്ത ബീജത്തോട് ഈ അണ്ടം ചേരുന്നില്ല എങ്കിൽ, അണ്ടം എന്ന് വെച്ചാൽ മനുഷ്യൻ, സോള്, ദൈവപുത്രനോട് ആത്മാവിനോട് ദേഹി ചേരുന്നില്ല എങ്കിൽ കെട്ടുപോകും. ഏത് ആത്മാവല്ല കെട്ടുപോകുന്നേ, ദൈവജനല്ല കെട്ടുപോകുന്നേ, ദേഹി കെട്ടുപോകും. ദേഹി കെട്ടുപോകും, ദൈവജനം കെട്ടുപോകത്തില്ല, ആത്മമണ്ഡലം കെട്ടുപോകത്തില്ല. അത് ആത്മാ ദൈവം അതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും, മനുഷ്യൻ കെട്ടുപോകും. ഇവരെഴുതിയിരിക്കുകയാണ്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവേൻ. ഇന്നെന്ത് പോരാട്ടമുള്ളേ? പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഞാനാകുന്നവൻ ഇതാ മനുഷ്യ ശരീരത്തിൽ ഭൂമിയിൽ വന്ന്, ഇതാ തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും വിശ്വസിക്കാനും കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അവിശ്വസിച്ചു, നമ്മൾ ആ ശിക്ഷയ്ക്ക് യോഗ്യരെന്ന് നമ്മളെ തന്നെ എണ്ണുകയാണ്, നമ്മളെ തന്നെ വിളിച്ചു പറയുകയാണ്. ഇത് സാക്ഷാൽ യേശുവ പറയുന്നത്. ഇതിനേക്കാളും വലിയൊരു കൗൺസ് എന്തതിന് വേണ്ട ആലോചന എന്താ വേണ്ടേ? നമ്മുടെ വിഷയം എന്നറിയാമോ, ഇങ്ങനെ എളുപ്പം സൂത്രപ്പണി പറയുമ്പോൾ, വിശാലമായ വഴി പ്രഖ്യാപിക്കുമ്പോൾ അതിലോട്ട് പോകുന്നതിന്റെ കാരണം, നമ്മൾക്ക് ക്രിസ്തുവിനെ അനുസരിക്കാതെ സൂത്രത്തിൽ ദൈവരായത് കാരണം. നിങ്ങൾക്കറിയാമോ, ആദത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, ആദത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആദം എത്ര പാപം ചെയ്തു ഒന്ന് ചിന്തിച്ചു, ഇനി ഒന്ന് പറഞ്ഞേ. അപ്പന് കീഴ്പ്പെട്ട് നിൽക്കുവാൻ കഴിയാതെ വന്ന് ആദത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പം പറഞ്ഞ അനുസരിക്കാതെ ആദത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. ക്രിസ്തുവിനെ അനുസരിച്ച്, ഈ അനുസരിക്കുക ഇത്തിരി പ്രയാസമാണ്. കാരണം നമ്മളെ നമ്മളാകുന്ന അണ്ടമുണ്ടല്ലോ, നമ്മളെല്ലാം ആണും പുരുഷ പെണ്ണും എല്ലാം ആ സഭയുടെ ഭാഗങ്ങളായിരിക്കുന്നവരെല്ലാം ആ ആ ഓവം അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ പുറകിലേക്ക് പിടിക്കുകയാണ്, നമ്മളെ പുറകിലേക്ക് പിടിക്കുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവോട് ചേരാതിരിക്കാൻ. ലോകസ്നേഹവും ജഡചിന്തയും, നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഓ എൻ്റെ ഡ്രീം, അതിലേക്ക് ഓടുക. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ജഡചിന്തകൾ നമ്മളെ അങ്ങ് വേട്ടയാടും. ആരെങ്കിലും നമ്മളെ ഒന്ന് ചതിച്ചാൽ, ആരെങ്കിലും നമ്മളെ സഹായിച്ചില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ അവർക്കെതിരെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ദൈവത്തോടുള്ള ശത്രുതയാണ്. ഇതൊക്കെ നമ്മളെ കർത്താവോട് ചേരാൻ അനുവദിക്കുന്നില്ല. ആ ബീജത്തോട്, കെടാത്ത ബീജത്തോട് കെടുന്ന അണ്ടത്തെ ചേരാൻ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുസരിക്കാൻ അനുവദിക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷം 6:46 കർത്താവ് പറയുന്ന രംഗം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ഈ കർത്താവെ കർത്താവെ തലേ തലേന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല, നിങ്ങൾ എന്നോട് ചേരുന്നില്ല. എന്റെ അർത്ഥം ചേരുന്നില്ല. വായിച്ചേ,
നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തോ?
ദാ കർത്താവെ കർത്താവെ എന്ന വിളി, പക്ഷേ പറഞ്ഞനുസരിക്കത്തില്ല, പറഞ്ഞനുസരിക്കത്തില്ല. ഇങ്ങനെയുള്ളതൊന്നും ശാശ്വതമല്ല, നിലനിൽക്കത്തില്ല. ഇതാ ഇതിന്റെ വിഷയം എന്നറിയാം. കാര്യം എന്ന് വെച്ചാൽ, കർത്താവെ കർത്താവെ എന്ന് പറയുന്നുണ്ട്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചു, ദാ ഒരു കാർഡും ഫില്ല് ചെയ്തു, രക്ഷിക്കപ്പെട്ടു, സൈൻ ചെയ്ത് ഇന്ന സഭയിൽ ചേർന്നു, സ്നാനവും പെട്ടു. പക്ഷേ യേശുവിനനുസരിച്ച് പോകുന്നില്ല. യേശു തുറന്ന് അവനോട് പറയുന്നു, നീ എന്നെ അനുഗമിച്ചോളാനാ പറയണേ, നീ എന്നെ അനുഗമിച്ചോളുക. എന്നെ അനുഗമിക്കണമെങ്കിലോ, ദൈവത്തിന്റെ വചനം പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശും എടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. അപ്പൊ ഇത് പ്രയാസമുണ്ട്. എന്താ ഇങ്ങനെ സംഭവിച്ചേ? ഇതാ നിങ്ങൾക്കിവിടെ കാണാം, ഇതാ കെടാത്ത ബീജം ഈ മരണമുള്ള മനുഷ്യന് കൊടുക്കുകയാണ്. സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാം, മരണമുള്ള ദേഹിക്ക് കൊടുക്കുകയാണ്. ഈ പിങ്ക് കളറുള്ളതാണ് ആ മനുഷ്യൻ, അതാണ് അണ്ടമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇതാ നിങ്ങൾക്കിവിടെ കാണാം. എന്നാൽ ഈ സമയത്ത് ഇതാ ആ ദൈവവചനമെന്ന ബീജം ഇങ്ങോട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദേഹിയുടെ ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്യുക. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതുക്കം മുട്ടുന്നു. ഏയ് മരണമുള്ള ദേഹി, മരണമുള്ള മനുഷ്യ, ആത്മാവാകുന്ന ഞാൻ, കെടാത്ത ബീജമാകുന്ന ഞാൻ നിന്റെ ഹൃദയമാകുന്ന വാതുക്കം മുട്ടുന്നു. നിന്റെ ഗർഭപാത്രത്തിൽ ഞാൻ മുട്ടുകയാണ്. ഇതാ നീയാകുന്ന അണ്ടത്തോടൊന്ന് ചേരുവാൻ ഞാൻ മുട്ടുകയാണ്. ഒന്ന് തുറക്കൂ എന്ന് പറയുമ്പോ ഈ ദേഹി തുറന്നു കൊടുക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 3:20 അതിന്റെ 20 വായിച്ചേ. നമ്മൾ കെട്ടുപോകാൻ കാരണമാണ് ഈ പറയുന്നത്.
ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു.
ആര്? യേശു കർത്താവ്. കെടാത്ത ബീജം മനുഷ്യൻ രക്ഷിക്കപ്പെട്ട മനുഷ്യനോട് പറയുകയാണ്. ഇതാ രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്ടോ, യേശുവിനെ കർത്താവും സ്വീകരിച്ച മനുഷ്യൻ, സഭയിലുള്ള മനുഷ്യന. അവനോട് പറയാണ്, ഞാൻ നിന്റെ വാതിൽക്കലാണ് ഇപ്പോഴും, നിന്നെ നീ എന്നെ അകത്ത് കയറ്റിയിട്ടില്ല. ഞാൻ ആത്മാവിലുണ്ട്, പക്ഷെ നീ നിന്റെ ദേഹിയിലെ ഹൃദയത്തിലേക്ക് എന്നെ കയറ്റിയിട്ടില്ല. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. എന്നിട്ട്
ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും.
നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കണം. അതിന്റെ അർത്ഥം യേശു ഇടിച്ചു പൊളിച്ച് കയറത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ നമ്മൾ തന്നെ തുറന്നു കൊടുക്കണം. അപ്പോ ആ ബീജവും അണ്ടവും തമ്മിൽ ചേരണമെങ്കിൽ നമ്മളുടെ ഒരു പെർമിഷൻ ആവശ്യമാണ്. നിരന്തരം ഇതാ ആ കർത്താവ് നമ്മളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ കെടാത്ത ബീജം ഇതാ കെടുന്ന അണ്ടവുമായി, കെടുന്ന ദേഹിയുമായി, കെടാത്ത ആത്മാവ് ചേരുവാനായിട്ട് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തില്ലെങ്കിലോ ഔട്ടാവും. നമ്മൾ കെടുന്നതാണ്, ഓൾറെഡി ഔട്ടായി പോവും. ഇതാ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ദാ 1 Petrus 2:11 പറയുന്നു, നമ്മുടെ ഈ ദേഹിയോട് പോരാടുന്ന ജഡമോഹങ്ങളുണ്ട്. ആ ദേഹിയോട് പോരാടുന്ന ജഡമോഹങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കും. കാരണം നീ അങ്ങോട്ട് ചേരരുത്, നീ ആത്മാവാകുന്ന കർത്താവിനോട് ചേരരുത്. കർത്താവ് കർത്താവ് എന്നൊക്കെ വിളിച്ചു, പക്ഷെ നീ ജീവിതത്തിൽ ചേരരുത് എന്ന് വായിച്ചേ.
പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന,
ആത്മാവല്ല കേട്ടോ, ദേഹി എന്നാണ്, സോളെന്നാണ്, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റ. ആ ദേഹിയോട് പോരാടുന്ന
ജഡമോഹങ്ങളെ വിട്ടകന്ന്,
ജഡമോഹങ്ങളെ വിട്ട് അകന്ന്,
ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു.
ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതാ നിങ്ങളുടെ ദേഹിയോട് പോരാടുന്ന, ദേഹി ആരോട് ചേരണം, അണ്ടം ആരോട് ചേരണം, അതായത് സഹോദരിമാരെ നിങ്ങൾ ചിന്തിച്ചോട്ടോ. ഇതാ നിങ്ങൾ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ വിവാഹം കഴിഞ്ഞു, ഇതാ നിങ്ങൾ ഇതാ ദൈവം വെച്ച പ്രത്യുൽപാദന രീതിയിലൂടെ കടന്നു പോയപ്പോ നിങ്ങളുടെ ഭർത്താവിന്റെ ബീജം നിങ്ങളുടെ ഉള്ളിൽ വീണു. പക്ഷെ നിങ്ങളുടെ അണ്ടത്തെ, അണ്ടം അതിനോട് ചേരണം, എന്നാൽ അണ്ടത്തെ ഏതോ ഒരു ശക്തി പിടിച്ചു വലിക്കുകയാണ്. ആ ബീജത്തോട് നിന്റെ അണ്ടം ചേരരുത് പിടിച്ചു വലിക്കുകയാണ്, പുറയിലേക്ക് വലിക്കുകയാണ്. നിങ്ങൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. പ്രഗ്നന്റ് ആയ പോലും അത് അബോട്ടായി പോകും. ഇതാണ് ഇവിടത്തെ ആ വചനസത്യം. അപ്പൊ ഇത് കേട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ദേഹിയോട് പോരാടുന്ന, ഇതുണ്ടോ, ഈ അണ്ടത്തോട് പോരാടുകയും ഈ അണ്ടം ഇതാ ഈ ബീജത്തോട് ചേരണം. പക്ഷേ ഇവിടെ അതിനോട് പോരാടുന്ന ജഡമോഹങ്ങളകത്തുണ്ട്, ജഡമോഹങ്ങൾ. മനസ്സിലാവുന്നു സഹോദരങ്ങളെ? ഇതാ സ്പിരിച്വൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗം കൂടിയാണിത്, അകത്തളത്ത് നടക്കുന്ന കാര്യങ്ങൾ അതെയോ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നേ. അപ്പോ ആ അണ്ടത്തെ പിടിച്ച് വലിക്കുകയാണ്, ദേഹിയെ പിടിച്ച് വലിക്കുകയാണ്, ദേഹിയോട് പോരാടുകയാണ്. അതുവഴി ദേഹിയെ എന്തിനാ വലിക്കണേ? ആ ദേഹി, മരണമുള്ള ദേഹി ഒരിക്കലും മരണമില്ലാത്ത ആ ആത്മാവിനോട് ചേരരുത്, അതിനുവേണ്ടി വലിക്കുക. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ജഡമോഹങ്ങളാണ്, ജഡമോഹങ്ങൾ. ഇപ്പൊ ജഡമോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 19 വായിച്ച് നമുക്ക് കാണാം. ജഡപ്രവർത്തികൾ,
ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു.
സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഈ വക പ്രവർത്തിച്ചാൽ അപ്പന്റെ വീട്ടിൽ കയറ്റില്ല, ദൈവരാജ്യത്തിൽ കയറ്റത്തില്ല. ഈ വക പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ ജീവിത ലക്ഷ്യം എന്താണ്? ദൈവരാജ്യത്തിൽ കയറണോ? ഈ വക പ്രവർത്തിച്ചാൽ ദൈവരാജ്യത്തിൽ കയറാൻ പറ്റുകയില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ ഈ വക പ്രവർത്തിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിൽ കയറത്തില്ല, ബൈബിൾ പറയുക. അപ്പോ ഈ ജഡത്തിന്റെ പ്രവൃത്തികളാണ് നമ്മുടെ ദേഹിയോട് പോരാടുന്നത്, വലിച്ചു പിടിക്കുകയാണ്, വലിച്ചു പിടിക്കുക. അപ്പൊ നമ്മളിവിടെ ജയിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എങ്ങനെ ജയിക്കണം? ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു സംഭവം പറയാം. ഇതാ ഒരു വ്യക്തിയെ കൃപയാൽ 29 വർഷത്തോളമായി ഗൾഫില്, ഇതിനിടയിൽ പലരെയും ഇവിടെ കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് വിസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നു. തുടർന്ന് വേറെ എവിടെയെങ്കിലും ജോലിക്ക് അന്വേഷിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ അദ്ദേഹത്തിൻ്റെ ഒക്കെ കൊടുത്തു. തുടർന്ന് അദ്ദേഹം ഇതാ ഇവിടെ ജോലിക്ക് കയറി, തുടർന്ന് വളർന്നു, ഒരു വലിയൊരു സെറ്റപ്പിലേക്ക് എത്തിച്ചേർന്നു. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര ഇങ്ങനൊരു ഹെൽപ്പ് ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കും, അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഹെൽപ്പാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കടപ്പെട്ടവനാണ്, വേറെ ഒന്നുമില്ലെങ്കിലും വീട്ടിൽ ജനിച്ച വ്യക്തിയും കൂടിയാണ്. പക്ഷേ അദ്ദേഹം വളരെ ടെക്നിക്കലായിട്ട് ബുദ്ധിപൂർവം അതിൽ നിന്നങ്ങ് ഒഴിഞ്ഞങ്ങ് മാറി. എന്റെ ഹൃദയത്തിന് വലിയ വിഷമമായി. കാരണം അദ്ദേഹത്തിനൊരു സെറ്റപ്പും ഫൗണ്ടേഷനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് ദൈവം ഉപയോഗിച്ചത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം എന്താ, വളരെ സൂത്രപൂർവം അദ്ദേഹം ആ കണ്ണിങ് നേച്ചറുള്ളത് ഒഴിഞ്ഞു മാറി. ഇപ്പൊ എന്റെ ഹൃദയം ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാര്യം, ഇവിടെയൊക്കെ നിന്നെയൊക്കെ കൊണ്ടുവരാനായിട്ട് ഞാനാ കാരണം. അതെ, സൂത്രത്തിൽ ഈ പണി എന്നോട് ചെയ്തല്ലേ. അപ്പൊ ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം, എന്റെ ഹൃദയം ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അറിയാമോ, അദ്ദേഹത്തിനെതിരെ ഒരു ഗ്രഡ്ജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിന്മ നിറഞ്ഞ സ്വഭാവം എന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് യഥാർത്ഥത്തില് നമ്മൾ പറയും അദ്ദേഹം അങ്ങനെ ചെയ്തോണ്ടല്ലേ, അദ്ദേഹം അങ്ങനെ ചെയ്താൽ ഇത് നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് നഷ്ട, നമുക്ക് നഷ്ട. അവിടെ ഈ അകത്തുള്ള ഈ തിന്മ നിറഞ്ഞ സ്വഭാവം എന്തിനോട് പോരാടുക എന്നറിയാമോ, നമ്മുടെ ദേഹിയോട് പോരാടുകയാണ്. അദ്ദേഹത്തിനുള്ളിലല്ല, നമ്മുടെ ഉള്ളില് അദ്ദേഹത്തിനോട് ചേർന്ന്, അദ്ദേഹത്തിനോട് സംഭവിച്ച, അദ്ദേഹം ഞാൻ എന്നോട് ചേർന്ന് നിന്നില്ല, എനിക്ക് വേണ്ടി നിന്നില്ല. അപ്പോ അവിടെ സംഭവിച്ചത് എന്റെ ഉള്ളിൽ എന്ത് പറ്റി, എന്റെ ഉള്ളിൽ നിന്ന് ജഡമോഹങ്ങളെ, ജടിക ചിന്തകൾ ഉയരാനായിട്ട് ഇടയാക്കി. ഈ ജടിക ചിന്തകൾ എന്ത് ചെയ്യും, ഈ ജടിക ചിന്തകൾ എന്റെ ദേഹിയോട് പോരാടുകയാണ്. ഇവിടെയാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയായത്. കർത്താവ് യേശു ക്രിസ്തു, ദൈവം നമ്മൾ അനുദിനം സംസാരിച്ചുകൊണ്ടിരിക്കും. ശിഷ്യന്മാരെ വളർത്തിയെടുത്തു, ഭൂതങ്ങളെ പുറത്താക്കാൻ പഠിപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കാൻ പഠിപ്പിച്ചു, പ്രസംഗിക്കാൻ പഠിപ്പിച്ചു, ദൈവരാജ്യമൊക്കെ മനസ്സിലാക്കി കൊടുത്തു. തൻ്റെ ജീവിത അവസാനം, താൻ കാൽവരി ക്രൂശിലേക്ക് യാഗമാകാൻ പോകുന്ന സമയത്ത് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മൂന്ന് ശിഷ്യന്മാരെ തന്നോട് ഏറ്റവും അധികം കൂട്ടി, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. എന്നിട്ട് ഗെത്സെമന തോട്ടത്തിൽ ഒരു ഭാഗത്ത് നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. യേശു ഒരല്പം മാറി നിന്ന് പോയി പ്രാർത്ഥിച്ചു. അപ്പൊ ഈ സമയത്ത് ഇടയ്ക്ക് യേശു പ്രാർത്ഥന നിർത്തി. യേശു അതീവ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ വേർപ്പ് രക്തത്തുള്ളികളായി താഴെ വീഴത്തക്ക രീതിയിലുള്ള വിഷമമായിരുന്നു. തിരിച്ചു നോക്കിയപ്പോ താൻ തന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരെ ഇപ്പുതേ കിടന്നുറങ്ങുക. വീണ്ടും അവരെ വിളിച്ചു നേപ്പിച്ചു, എന്നോടുകൂടെ പ്രാർത്ഥിക്കുകയേ, കാരണം താൻ വളർത്തിക്കൊണ്ട് വന്ന ശിഷ്യന്മാരാണ്. ഇപ്പൊ തന്നോടുകൂടെ നിൽക്കുന്നില്ല, അവര് തന്നോട് നിൽക്കുന്നില്ല. വീണ്ടും പോയി യേശു പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നപ്പോഴും ഇവരിത് തന്നെ ഉറക്കാം. അവസാനം യേശു പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം യേശു പറഞ്ഞു, എഴുന്നേക്ക്, ഇതാ മനുഷ്യപുത്രനെ പിടിക്കാനുള്ള സമയമായി. എന്നിട്ട് വീണ്ടും അവർക്ക് ഉപദേശം കൊടുത്തു, ചതിയന്മാരെ, ദുഷ്ടന്മാരെ, ഇത്രയും നാൾ നിങ്ങൾ വളർത്തിയിട്ട് എനിക്കൊരു വിഷയം ഉണ്ടായപ്പോ എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ എന്താ നിങ്ങൾ കൂടെ നിൽക്കാഞ്ഞേ. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇത് എന്റെ ജീവിതത്തിൽ എന്നോട് ഇടപെട്ടു. അങ്ങനെയെങ്കിൽ ഞാനും ഇതേ പാതയിലെ പിന്തുടരേണ്ടേ, ഇതേ പാതയിലെ പിന്തുടരേണ്ടേ? എനിക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാതെ മാറുന്ന, ഒഴിഞ്ഞു മാറുന്ന വ്യക്തിയോട് ഞാൻ ഇതേ ഒരു കാര്യമല്ലേ ഞാനും പിന്തുടരേണ്ടേ? നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നല്ല പാദങ്ങളെ, നല്ല ഫുട്പ്രിന്റുകളെ വെച്ചു പോയിരിക്കുക യേശു. പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗങ്ങളിലെല്ലാം നമ്മളുടെ ദേഹിയോട് പോരാടുന്ന ജഡത്തിന്റെ ചിന്തകളെ നാം എന്ത് ചെയ്യണം, ആത്മാവിനാൽ മരിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദേഹിക്ക് ആരോട് ചേരാൻ പറ്റൂ, ആത്മാവിനോട് ചേരാൻ പറ്റൂ. മരണമുള്ള ദേഹിക്കും മരണമില്ലാത്ത ആത്മാവിനോട് ചേരുമ്പോൾ നമ്മുടെ മരണം മാറിപ്പോവും, മർത്യമായത് ജീവനാൽ മാറിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അകത്തളത്തിലെ സംഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജഡീക ചിന്തകൾ നമ്മൾ ഉയരാനായിട്ട് അനുവദിക്കരുത്. അനുവദിച്ചാൽ ആർക്ക് പോയി? നമുക്ക് പോയി. അപ്പോ ഇതിലൂടെ നാം കടന്നു പോയെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവരെ ഇതിലൂടെ നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പൊ ജീവിതത്തിൽ അനുദിനം വരുന്ന ഓരോ കാര്യങ്ങളും ഇതാ, അത് നമ്മുടെ ദേഹി പിടിച്ചു വലിക്കും. ഈ സമയത്ത് അതിനെ ദൈവത്തിന്റെ വചനത്താ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ നീ നിഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം തരുന്ന ചിന്തകളാൽ, ആത്മാവ് തരുന്ന ചിന്തകളാൽ നിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന മറ്റുള്ളവനോടുള്ള ദേഷ്യം, അവൻ നിന്നെ സഹായിച്ചില്ല, അവൾ നിന്നെ സഹായിച്ചില്ല, തിന്മ പറഞ്ഞു, ഇതൊക്കെ ഇതാ നമ്മളിൽ തന്നെ ദൈവാത്മാവിനാൽ നിഗ്രഹിക്കണം. ഇതാണ് റോമ 8:13 പറയുന്നത്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ചെയ്യണം. എങ്കിലേ നമുക്ക് ജയം പ്രാപിക്കാൻ ആ ക്രിസ്തുവോട് ചേരാൻ പറ്റുകയുള്ളൂ. വായിച്ചേ,
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ദേഹിയോട് പോരാടുകയാ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൊല്ലണം. എങ്ങനെ? നമുക്ക് കൊല്ലാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആത്മാവിനാൽ. എങ്ങനെയാണ് ആത്മാവ്? യേശു ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് ആ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുത്തി തരും ആത്മാവ്. അപ്പോ ആ ജീവിതത്തെ നമ്മളങ്ങ് പിന്തുടരണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യേശുവിന്റെ ശിഷ്യന്മാര് അതെല്ലാം ചെയ്തപ്പോഴും യേശുവിന്റെ കൂടെ നിന്നില്ല അവരെ. പക്ഷേ യേശു എന്ത് ചെയ്തു? അവരെ പ്രാഗിയില്ല, അവരെ വീണ്ടും ഉപദേശിച്ചു. യേശു പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസിനോടൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഇതാ നിങ്ങളൊക്കെ ചിതറും, ആടുകളൊക്കെ ചിതറിപ്പോകും, പക്ഷെ ഞാൻ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ ഒരു സമയം കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം നിന്റെ സഹോദരങ്ങൾ അവരെ നീ ബലപ്പെടുത്തിക്കോറണം. അപ്പൊ ഈ സമയത്തൊക്കെ യേശു അവരോട് പറയുന്നുണ്ട്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിന്ന് പ്രാർത്ഥിപ്പിൻ. അപ്പൊ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഇതാ ഗൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്? അപ്പൊ ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും. നമുക്ക് പ്രയാസമാണ് അങ്ങനെ കടന്നു വരാൻ, പക്ഷേ ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാം, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. അപ്പോ ഇതുകൊണ്ടാണ് പറയുന്നത്, എടുക്കുക അതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇതൊന്നും എന്നോടല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് വീണ്ടും പഴയ ആ അവസ്ഥയെ തന്നെ ഇരിക്കുന്ന വ്യക്തിയെ നമ്മൾ നമ്മെ തന്നെ ചതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവനവന്റെ ബൈബിളിൽ ഇത് തന്നെയല്ലേ പറയണേ, നമ്മെ തന്നെ ചതിക്കുകയാണ്. അങ്ങനെയാകരുതേ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കണ്ടു, ഇതാ ഈ നമ്മളുടെ ആ ദേഹി, കെടുന്ന ദേഹി, കെടാത്ത ആത്മാവിനോട് ചേരുവാൻ സമ്മതിക്കാതെ പിടിച്ചു വലിക്കുകയാണ് ജഡത്തിന്റെ ചിന്തകൾ. അതിന് നാം സമ്മതിച്ചാൽ അവിടെയാണ് ഒരു പോരാട്ടത്തിന്റെ ആവശ്യം. അവിടെ നാം സമ്മതിച്ചാൽ ഇതാ നമ്മുടെ മരണമുള്ള ദേഹി മരണമില്ലാത്ത ആത്മാവുമായി ചേരുകയില്ല. കെടുന്ന ദേഹി കെടാത്ത ആത്മാവുമായി ദൈവപുത്രനായി ചേരുകയില്ല. ഇനി ഇത് മാത്രമല്ല, അടുത്ത ശത്രുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, അടുത്ത ശത്രുവാണ് ലോകം. ഈ ലോകത്തിന്റെ ചിന്തകളും പ്രിയ സഹോദരങ്ങളെ നമ്മളെ എങ്ങോട്ടേക്ക് ചേർക്കത്തില്ലെന്നറിയാമോ? ഈ ലോകത്തിന്റെ ചിന്തകളും ഇതാ നമ്മളെ കെടാത്ത ബീജവുമായി, ദേഹിയെ ആത്മാവുമായി ചേർക്കത്തില്ല. കെടാത്ത ബീജം ആത്മാവാണ്, കർത്താവ് ആത്മാവാണ്, ആത്മാവുമായി ചേർക്കത്തില്ല. പിടിച്ചുവലിക്കും, പിടിച്ചുവലിക്കും. ഗലാത്തിയ ലേഖനം 1:3 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദുഷ്ടലോകത്ത് നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായത്. കാരണം ഈ ദുഷ്ടലോകം, പിശാചിനാൽ നയിക്കപ്പെടുന്ന ഈ ലോകം നമ്മളെ യേശുവുമായി ചേരാൻ അനുവദിക്കത്തില്ല. പകരം ലോകവുമായിട്ട് നീ അങ്ങ് ചേര്. ലോകത്ത് നമുക്ക് ധാരാളം ഡ്രീമുകൾ തരും, നമ്മൾ ആ ഡ്രീമിന്റെ പുറകെ പോകും. യേശുവായിട്ട് ചേരാൻ സമ്മതിക്കത്തില്ല. പിന്നെ യേശുവിനെ അന്വേഷിക്കണമെങ്കിൽ ഈ ഡ്രീം കിട്ടാൻ വേണ്ടി യേശുവിനെ അന്വേഷിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രശ്നം വരുമ്പോൾ പ്രശ്നം മാറാൻ വേണ്ടി യേശുവിനെ അന്വേഷിക്കും. എടുത്തു വായിച്ച ഗലാത്യ 1:3,
പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിനു.
ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മളെ വിടുവിക്കണമെന്ന് പറഞ്ഞ വിടുവിക്കേണ്ടതിനാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന്. അപ്പോ ദൈവം ക്രിസ്തുവിനെ അയച്ച് കാൽവരി ക്രൂശി യാഗമായി ദുഷ്ടലോകത്ത് നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ദുഷ്ടലോകത്ത് നിന്ന് വിടുവിക്കപ്പെടുന്നുണ്ടോ? ആ ദുഷ്ടലോകവും നമ്മളെ പുറകിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. ഇതാ നീ എന്ത് ചെയ്യണം? മരണമുള്ള നീയും മരണമില്ലാത്ത ആത്മാവുമായി ക്രിസ്തുവുമായി ചേരരുത്, ചേരരുത്. നീ ചുമ്മാ കർത്താവ് കർത്താവ് എന്നൊക്കെ പറഞ്ഞ് നടന്നു, ഒരു ഗ്രൂപ്പുകാരനായി സങ്കടക്കാരനായി നടന്നു, ചേരരുത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ എന്ത് പറ്റും? ഇതാ നമുക്കിവിടെ കാണാൻ കഴിയാവുന്നത്, നമ്മൾ ഈ ദുഷ്ടതലമുറയിൽ രക്ഷപ്പെടത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 2:40 പറയാണ്, ഇതാ ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാർ പ്രബോധിപ്പിച്ചിരുന്നത്, ജനത്തെ പ്രബോധിപ്പിച്ചിരുന്നത്, അങ്ങനെ നിങ്ങൾ ഈ ദുഷ്ട തലമുറയിൽ നിന്ന് രക്ഷപ്പെടണം. വായിച്ച്
മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു.
വക്രതയുള്ള തലമുറയിൽ നിന്ന്, നമ്മുടെ ചുറ്റുമുള്ള തലമുറയെ കർത്താവ് എന്താ കാണിക്കുന്നത്? വക്രതയുള്ള ക്രൂക്കഡ് ജനറേഷൻ, ക്രൂക്കഡ് ജനറേഷൻ. മനസ്സിലായോ? നമ്മുടെ ചുറ്റും ക്രൂക്കഡാണ് ആള്. ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞത് ടെക്നിക്കലി എസ്കേപ്ഡ്, ക്രൂക്കഡാണ്, ഹൃദയം നേരുള്ളതല്ല. ഒരുത്തൻ ഒരുവൻ നന്നാകാനുള്ള ഇഷ്ടമല്ല. കാണുമ്പോ അയ്യോ ബ്രദറേ സിസ്റ്ററേ സഹോദര സഹോദരി എന്നൊക്കെ പറയും, ബട്ട് ദേ ആർ ക്രൂക്കഡ്. ഏതിനു വചനം പറയാണ്, ആ ജനറേഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്ന് ആദ്യം നമ്മളിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടോളാം, തുടർന്ന് മറ്റുള്ളവരിൽ നിന്ന്. ഇതുകൊണ്ട് പറയുന്നത് ദൈവമക്കളെ ഉപദേശിക്കുകയാണ് ദൈവത്തിന്റെ ദാസന്മാർ, ഈ ഈവിൽ ജനറേഷൻ ക്രൂക്കഡ് ജനറേഷനിൽ നിന്ന്, ദുഷിച്ച തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവേൻ. അവരുടെ ലക്ഷ്യമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം, കർത്താവിന്റെ ലക്ഷ്യമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. അപ്പോ ദുഷ്ടലോകത്ത് നിന്നും ദുഷ്ട തലമുറയിൽ നാം രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടില്ലെങ്കിലോ, ഇതാ യോഹന്നാൻ 2-ാം അധ്യായം 1 യോഹന്നാൻ 2:15-17 വായിക്കുമ്പോ വായിച്ചാട്ടെ.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇത് ഈ ഒരു കൽപ്പന ആളുകൾക്ക് അനുഗ്രഹിച്ചിരിക്കും. ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര പാടാ കേട്ടോ, ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര പാടാ. ഞാൻ കണ്ടെടുത്തോളം നല്ലൊരു പങ്ക് അതിന്റെ പുറകെ കേട്ടോ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. താഴേക്ക്.
ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല.
ശ്രദ്ധിച്ചു, അപകടം പിടിച്ചൊരു സംഭവം, പിതാവിന്റെ സ്നേഹം ആ വ്യക്തിയിൽ ഇല്ല. പിതാവിന്റെ സ്നേഹമാണ് നമ്മളെ എല്ലാ മണ്ഡലത്തിലും രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പിതാവിൽ നിന്ന് അകറ്റുകയാണ്, പിതാവിൽ നിന്ന് അകറ്റുകയാണ്. ആദത്തിന് സംഭവിച്ചത് എന്തുവാ? ആദത്തെ പിശാച് ഹൗവയിലൂടെ ആ ലോക സ്നേഹത്തിലേക്ക് മാറ്റി. ദൈവം എന്ത് ചെയ്യരുമെന്ന് പറഞ്ഞോ അതിലേക്ക് മാറ്റി. എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്ന് പുറത്തായ ആള്, ദൈവത്തിൽ നിന്ന് പുറത്തായി. ഇവിടെ പറയാണ്, ഇതാ ഒരുവൻ ലോകത്ത് സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. താഴേക്ക്.
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല.
ലോകം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇവ ഒക്കെ ലോകത്തിൽ നിന്നാണ്, പിതാവിൽ നിന്നേ അല്ല. താഴേക്ക്.
ലോകത്തിൽ നിന്നത്രേ ആകുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു.
ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ലോകവും അതിന്റെ മോഹവും, അതൊക്കെ മരണമുള്ള മണ്ഡലത്തിലാ, കെടുന്ന ബീജത്തിലുള്ള മണ്ഡലത്തിലതല്ല, അതൊക്കെ ഒഴിഞ്ഞു പോകും. നമ്മൾ അതിന്റെ പുറകെ പോയാൽ നമ്മളും കെട്ടുപോകും, അതും കെട്ടുപോകും, ഒന്നും നിൽക്കത്തില്ല. എത്രയോ ധനവാന്മാർ മരിക്കുന്നു, അതെല്ലാം കെടുന്ന ബീജത്തിൽ, കെടുന്ന ബീജത്തിന്റെ മണ്ഡലത്തിൽ സമ്പത്തുണ്ടാക്കി, അവര് കെട്ടുപോയി, ധനവും കെട്ടുപോയി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവിടെ പറയുന്നു ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ. എന്താ ദൈവ ഇഷ്ടം? അവന്റെ പ്രാണനൊരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം. യേശുവിനെ കൈക്കൊള്ളുന്നത് എന്തിനു വേണ്ടിയാ? സന്തതിയെ കാണാനാ, ദൈവപുത്രം വെളിപ്പെടാനാ. ജയിച്ചാലേ അത് എത്തുകയുള്ളൂ. ജയിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാലറിയാം, ഇതുകൊണ്ട് ഇവിടെ നമ്മളോട് ബൈബിൾ ആവർത്തിച്ചാർജ് പറയുന്നു, ജയിക്കണം 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 എന്നല്ലേ. ശ്രദ്ധിച്ചേ, ഈ അണ്ടം അല്ലെങ്കിൽ ഈ ദേഹി, ഈ മരണമുള്ള ദേഹി ജയിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് ശക്തികളെയും ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഇതിനെ നടത്തുന്ന പിശാചിനെയും, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ രണ്ട് ശക്തി ഇതിന്റെ പുറകിൽ നിൽക്കുന്ന പിശാചിനെയും, ഈ രണ്ട് ശക്തികളെ നയിക്കുന്ന ആരാന്നറിയാമോ? പിശാചാണ് നയിക്കുന്നത്. പിശാചാണ് ഇതിന്റെ പുറകിൽ, ജഡത്തിന്റെയും ലോകത്തിന്റെയും പുറകിൽ. സർവ്വലോകവും ദുഷ്ടന്റെ, പിശാചിന്റെ അധികാരത്തിൽ കിടക്കുന്നു. ജഡത്തെ ട്രിഗർ ചെയ്യിക്കുന്നത് പിശാചാണ്. ഇതാ യൂദാസിനെ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. എന്തിന്? യേശുവിന് ഒറ്റിക്കൊടുക്കാൻ. ഇതാ രണ്ടിന്റെയും പുറകിൽ നിൽക്കുന്നത് പിശാചാണ്. ഇതാ ലോകം, ജഡം, പിശാച്. അപ്പോ ഈ പിശാച് ഇതിലൂടെ എല്ലാം നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുവരും. നമ്മളെ പിടിച്ചു വലിക്കുകയാണ്, പുറയിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവൻ ഈ വലിയെല്ലാം ദൈവത്തിന്റെ ആത്മാവിനാൽ ഒഴിവാക്കിയിട്ട്, ലോകദർശനം ഒഴിവാക്കിയിട്ട്, ജഡത്തിന്റെ ചിന്തകൾ ഒഴിവാക്കിയിട്ട് നീ ജയിച്ച്, ഇതാ ഈ അണ്ടം ഈ ബീജവുമായിട്ട് ചേരുന്നുവെങ്കിൽ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അവിടെ ആ ദൈവത്തിനായിട്ട് വെളിപ്പെടും. ഇത് നമ്മൾ ഓരോരുത്തരും പല 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 ലെവലുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും, അതായത് ആ ജയത്തിലേക്ക്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് 30 മേനി 60 മേനി 100 മേനി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ പോരാട്ടം? ഇതുകൊണ്ടാണ് പറയുന്നത് എടുക്കുക, അതിലൂടെ കടപ്പാൻ പോരാടുവിൻ. എന്തുകൊണ്ടാ പോരാടണ്ടേ? ഈ ജഡവും ഈ ലോകവും നമ്മളെ ഇതിലൂടെ കയറി വരുവാൻ അനുവദിക്കുന്നില്ല. അപ്പോ മരണമുള്ള ദേഹിയെ അല്ലെങ്കിൽ മരണമുള്ള അണ്ഡത്തെ മരണമില്ലാത്ത ബീജവുമായി അല്ലെങ്കിൽ മരണമില്ലാത്ത ദൈവവചനവുമായി ക്രിസ്തുവുമായി ചേരാൻ അനുവദിക്കാതെ നിൽക്കുന്ന ഈ ശക്തികളെ, ലോകം, ജഡം, പിശാച്, ഈ ശക്തികളെ നമ്മൾ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതാ മരണമില്ലാത്ത കെടാത്ത ബീജവുമായ ആ ദൈവവചനവുമായി ക്രിസ്തുവുമായി ചേരാൻ പറ്റുകയുള്ളൂ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുവോട് ചേരുന്നവ ക്രിസ്തുവുമായി ഒരു ദേഹിയല്ല, ദേഹിക്ക് മരണമുണ്ട്, ഒരാത്മാവാകുന്നു. ഫസ്റ്റ് കോറിന്ത്യൻ 6:17 പറയുകയാണ് ക്രിസ്തുവോട് ചേരുന്നത് ആരാണ്? ദേഹിയാണ്. പക്ഷെ ചേർന്ന് കഴിയുമ്പോൾ ദേഹി ആരായി മാറി? ആത്മാവായി മാറി. ആത്മാവിന് മരണമില്ല. വായിച്ചാട്ടെ.
വേശിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ?
അത് ശരീരത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ ഭാഗമാണ് കേട്ടോ. അതെങ്ങനെയാ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാ നമുക്ക് വേശി കൂട്ടണ്ട, വേറെ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് കൂട്ടിക്കേ. ഇതാ ഇതിവിടെ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ, ഈ സ്ത്രീയിൽ നിന്ന് ഇതാ സ്ത്രീയുടെ ഉള്ളിൽ അണ്ഡമുണ്ട്, പുരുഷന്റെ ഉള്ളില് ബീജമുണ്ട്. ഇപ്പൊ ആ അണ്ഡവും ബീജവും ആരുടെ ഭാഗങ്ങളാ? ഇപ്പൊ അണ്ഡവും ബീജവും, അണ്ഡം സ്ത്രീയുടെ ഭാഗമാണ്, ബീജം പുരുഷന്റെ ഭാഗമാണ്, രണ്ട് രണ്ട് ശരീരമാണ് അല്ലേ. ഇനി ഇവര് തമ്മിൽ കൂടിച്ചേരുമ്പോഴോ, ഈ അണ്ഡവും ബീജവും കൂടിച്ചേരുമ്പോഴോ, അത് രണ്ടും കൂടെ ഞാൻ നിങ്ങൾക്കൊരു ചിത്രം കാണിച്ചു തരാം. ലോഡായല്ലോ, ശ്രദ്ധിച്ചേ. ഇതാ ഒരു ഭാര്യയും ഭർത്താവും, ശ്രദ്ധിച്ചേട്ടെ. നടുവിലൊരു കുഞ്ഞ്. ഇതാ ഈ കുഞ്ഞ്, ഈ കുഞ്ഞ് കുഞ്ഞാകുന്നതിന് മുമ്പ് ഇതിന് ഇപ്പൊ ശ്രദ്ധിച്ചാൽ ഒരു 2 വയസ്സ് വല്ലതും ഉണ്ടാവും കുഞ്ഞിന് മാക്സിമം പോയാൽ. എന്നാൽ ഒരു 4 വർഷം മുമ്പാന്ന് ചിന്തിച്ചോ, ഈ കുഞ്ഞ് എവിടെയായിരുന്നു? ഈ കുഞ്ഞ് ഈ സ്ത്രീയുടെ ഉള്ളിൽ അണ്ടമായിരുന്നു, ഈ കുഞ്ഞ് ഈ പുരുഷന്റെ ഉള്ളിൽ ബീജമായിരുന്നു. അപ്പോൾ ഇവർ രണ്ട് ശരീരങ്ങളായിരുന്നത് അല്ലേ. പക്ഷെ ഇത് കൂടിച്ചേർന്നപ്പോൾ അണ്ടവും ബീജവും കൂടി കൂടിച്ചേർന്നപ്പോൾ ഇതാ ഇപ്പൊ ഈ സ്ത്രീയുടെ പേര് മിനി എന്നാണ്, ഇദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണെങ്കിൽ ഇത് മിനിയുടെയും ജോസഫിന്റെയും കൂടെ ശരീരമാണിത്. മനസ്സിലായോ? രണ്ട് ശരീരം കൂടെ ഒറ്റ ശരീരമായി മാറിയതാണ് ആ കുഞ്ഞ്. എടുത്തും കിട്ടിയോ? ഇതേപോലെ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ സ്ത്രീയും പുരുഷനും കൂടി ചേരുമ്പോ അവരെ ഒരു ശരീരമായി മാറുന്നു. ഇനി അതിന് കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. താഴേക്ക് വായിച്ചേ.
കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ,
കർത്താവിനോട് പറ്റിച്ചേർന്നവൻ, കർത്താവ് ആത്മാവാണേ, കർത്താവിനോട് പറ്റിച്ചേർന്നവനോ
അവനുമായി ഏകാത്മാവ് ആകുന്നു.
അവനുമായി ഏകാത്മാവാകുന്നു. ഇതൊരു മർമ്മമാണ്, ഇതൊരു മർമ്മമാണ്. കർത്താവിനോട് പറ്റിച്ചേരുന്നത്, മരണമില്ലാത്ത കർത്താവിനോട് പറ്റിച്ചേർന്നവൻ മരണമുള്ള ദേഹിയാ. പക്ഷെ മരണമുള്ള ദേഹി മരണമില്ലാത്ത കർത്താവിനോട് പറ്റിച്ചേരുമ്പോ ദേഹി ആത്മാവായി മാറുന്നു. പഠിത്തം കിട്ടിയ? ദേഹി ആത്മാവായി മാറുന്നു, മരണം മാറിപ്പോകുന്നു, മരണം മാറിപ്പോകുന്നു. അതായത് ഒരു പുഴ ചെന്ന് കടലിൽ ചെന്ന് വീണു, കടൽ പുഴയാകുമോ അതോ പുഴ കടലാകുമോ? എന്ത് തോന്നുന്നു? പുഴ ചെന്ന് കടലിൽ ചെന്ന് വീണു, കടല് പുഴയാകുമോ അതോ പുഴ കടലാകുമോ? പുഴ കടലായി പോകും. ദേഹി എന്ന ആത്മാവിൽ പോയിന്ന് വീണാൽ ദേഹി ആത്മാവായി മാറും. ക്രിസ്തുവോട് ചേരുന്ന ക്രിസ്തുവുമായി ഏക ആത്മാവും. അവിടെ മരണം മാറിപ്പോകുന്നു, അവിടെ മരണം മാറിപ്പോകുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി നമുക്ക് ഈ ശുശ്രൂഷ ഒന്നും പറ്റത്തില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ കാന്തയായ ആ ശുശ്രൂഷ പറ്റത്തില്ല എങ്കിൽ, നമുക്ക് ഈ ലോകസ്നേഹത്തിൽ നമ്മൾ ഓടുന്നുവെങ്കിൽ, ജഡചിന്തയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്മളെ എന്നാ വിളിക്കണമെന്ന് അറിയാമോ? ലോകസ്നേഹത്തിൽ വീണാൽ.
ഗലാത്തിലേഖനം, ജെയിംസ് യാക്കോബ് 4:4, ഗലാത്തിലേഖനമല്ല, യാക്കോബ് 4:4, നമ്മൾ വിളിക്കുന്നത് വേശ്യ എന്നാ വിളിക്കുന്നത്. വേശ്യ വായിച്ചാട്ടെ.
വ്യഭിചാരിണികളായുള്ളവരേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ലോകസ്നേഹം, ഇത് കണ്ടോ, ഈ ഭാഗം കണ്ടോ, നമ്മളെ പുള്ളി ചെയ്ത് പുറയിലേക്ക് പിടിക്കുന്ന ലോകസ്നേഹം, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് നിങ്ങൾ അറിയണം, അറിയണം സഹോദരങ്ങളെ. സ്വർഗത്തിലെ ദൈവം നമ്മളെ വേശ്യയായിട്ടാണോ കാണുന്നത്?
അതോ ക്രിസ്തുവിന്റെ കാന്തയായിട്ടാണ് കാണുന്നത്? നമ്മൾ നമ്മളെ തന്നെ നിശോധന ചെയ്യുക. ഞാൻ ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കൺക്ലൂഡ് ചെയ്യട്ടെ. ഇപ്പൊ തന്നെ സഹോദരന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കെടാത്ത ബീജത്താലാണ് നാം വീണ്ടും ജനിച്ചത്. പക്ഷേ ബീജം കെടാത്തതാ, കർത്താവ് ആത്മാവാണ്. ആ കർത്താവിന്റെ വചനം അത് കെടാത്തതാണ്. ആത്മാവാണ് കർത്താവ്, കെടാത്തതാണ്. പക്ഷേ കെടുന്ന അണ്ടവുമായിട്ടാണ്, കെടുന്ന ദേഹിയുമായിട്ടാണ്, കെടുന്ന മനുഷ്യനുമായിട്ടാണ്, മരണമുള്ള മനുഷ്യനുമായിട്ടാണ് കൂടിച്ചേരുന്നത്. പക്ഷേ ഈ മരണമുള്ള മനുഷ്യൻ ഈ ആത്മാവോട് കൂടിച്ചേരാൻ മനസ്സില്ല എങ്കിൽ, ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ മുട്ടുന്നു, നീ തുറക്ക്. അതിന് മനസ്സില്ലാതെ ജഡചിന്തയാലും ലോകചിന്തയാലും ഓടിപ്പോകുന്നുവെങ്കിൽ ഈ മനുഷ്യന് ആത്മാവോട്, കെടാത്ത ബീജത്തോട് ചേരാൻ കഴിയുകയില്ല. ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ളവരുടെ ഒരു പട്ടികയാണ് മത്തായി 7:21, 22, 23 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് ലൂക്കോസ് 13 നമ്മൾ വായിച്ചു, കടക്കണമെങ്കിൽ പോരാടണം. ആരോട് പോരാടണം? ഈ മൂന്ന് ശക്തികൾ, ലോകം, ജഡം, പിശാച്, ഇതിനോട് പോരാടി നാം ജയം പ്രാപിക്കണം. ആര് നമ്മളെ സഹായിക്കും? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഇതാണ് റോമൈറ്റിന്റെ 13 കണ്ടത്. ആത്മാവിനാൽ നമുക്ക് സ്വന്തം ശക്തിയില്ല, ദൈവം നമ്മളെ സഹായിക്കും. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നാം ജീവിക്കും. അതിനെന്ത് വേണം? ആത്മാവിനെ കേൾക്കണം. ആത്മാവിനെ കേൾക്കണമെങ്കിലോ, ഇതാ ആത്മാവിനെ കേൾക്കാൻ കഴിയുമെന്നുള്ള കാര്യം തന്നെ ആദ്യം അറിയണം. ആത്മാവ് പറയുന്നത് ശരിയുള്ള കേൾക്കട്ടെ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അതിന് തക്കവണ്ണമുള്ള വചനം തുടർന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയാകണം. അത് നമ്മളെ ഡേ ബൈ ഡേ അതിലേക്ക് നയിക്കുവാൻ, ആത്മാവോട്, ദൈവത്തിന്റെ ആത്മാവോട് ഒരുമിച്ച് ജീവിപ്പാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ യേശുവാകുന്ന വാതിലിലൂടെ പുറത്തല്ല നിൽക്കണേ. യേശുവാകുന്ന വാതിലിലൂടെ അകത്ത് കയറുമ്പോൾ, അത് യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ് അകത്ത് കയറുന്നത്. നാം യേശുവുമായി ഒന്നായി മാറുമ്പോൾ ദേഹിയിലെ മർത്യമായത് ആത്മാവിലെ ജീവനാൽ, കെടാത്ത ബീജത്തിലെ ജീവനാൽ നീങ്ങിപ്പോകും. അങ്ങനെ മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോയി നമ്മളിലെ മരണം മാറിപ്പോകും. ഇതാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, അവൻ ഈ ഭൂമിയിലെ ശരീരത്തിന്റെ മരണം മരിച്ചാലും അവൻ വീണ്ടും ജീവിക്കും. അവൻ ജീവിക്കും, കാരണം അവന്റെ മരണത്തെ യേശു കർത്താവ് എടുത്തു മാറ്റി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ ആ വ്യക്തിയുടെ മരണത്തെ എടുത്തു മാറ്റി. സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുന്നു ദൈവം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം. മറുഭാഗങ്ങളിലെ സംശയങ്ങൾ അടുത്ത സന്ദേശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞു തന്നത്. ഞാൻ ചിന്തിക്കുന്നു ഒരു 1.5 മണിക്കൂർ 1.75 മണിക്കൂറിലധികം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കേട്ട വചനം, ഇതാ വചനാടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഒരു ഭാഗം കൂടി ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, അതുകൊണ്ട് അവസാനിപ്പിക്കാം. ചിത്രം നിങ്ങൾക്ക് കാണുന്നൊരു കാര്യമുണ്ടല്ലോ. ഇതാ ജയിക്കുന്നവൻ, വെളിപ്പാട് നമ്മൾ 21:7 കണ്ടു. ദൈവത്തിന്റെ ഇഷ്ടമോ? ദൈവപുത്രനാണ് അല്ലേ? അതിനാണ് യേശുവിനെ നമുക്ക് തന്നത്, സീഡ്, ബീജം തന്നത്. ഇനി ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, വെളിപ്പാട് 21:7. ഇത് കണ്ടോ, ഇവിടെ സിംഹാസനം കാണാം. ആ സിംഹാസനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. വായിച്ചേ 21:7 വായിച്ചേ.
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും.
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും.
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
ശ്രദ്ധിച്ചേ, ജയിച്ചാൽ മകനായി, ദൈവത്തിന്റെ മകനായി. ശ്രദ്ധിച്ചേ, ഈ ബീജവും ഈ അണ്ടവും തമ്മിൽ കൂടിക്കലർന്നാൽ ആ പിതാവിന്റെ വീട്ടില് ആ കുഞ്ഞ് ഒരു മകനായി വരത്തില്ലേ? പക്ഷെ കൂടിക്കലർന്നില്ലെങ്കിലോ മകനായി വരത്തില്ല. ആ അണ്ടം അതിന് പരാജയപ്പെട്ടു പോയാലോ മകനായി വരത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയാവുന്നത്, ഈ ഫോഴ്സുകളെ, ഈ മൂന്ന് ഫോഴ്സുകളെ ജയിച്ച്, ഇതാ അതിനാര് നമ്മൾ സഹായിക്കും? ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. ജയിച്ച് നമ്മളാകുന്ന അണ്ടം, ദേഹി, മരണമുള്ള ദേഹി, മരണമില്ലാത്ത ആ കർത്താവുമായി അല്ലെങ്കിൽ കർത്താവിന്റെ വചനവുമായി നാം ചേരുമ്പോൾ നാം ജയിക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ആ ജയിക്കുന്നവനെ കുറിച്ചാണ് വെളിപ്പാട് 3:21 പറയുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിലിരുന്നതുപോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരുപ്പാൻ വരം നൽകും. വായിച്ചാട്ടെ.
ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ.
പ്രൈസ് ലോർഡ്. അപ്പൊ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ മാത്രമല്ല, മകനൊരു ഡ്യൂട്ടി ഉണ്ട്, മടിയന്മാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, വീണ്ടും ഭരണമാണ്, ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് ഇരിക്കുവാനായിട്ട് ദൈവം അവസരം നൽകിയാണ്. അപ്പന്റെ കൂടെ ഇരിപ്പാൻ ദാസന്മാർക്കൊന്നും ഈ അവകാശം ഇല്ല, മക്കൾക്ക് മാത്രമേ ഉള്ളൂ അപ്പന്റെ കൂടെ ഇരിക്കാനുള്ള അവകാശം. അതിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ദൈവത്തിന് വേണ്ടി ദൈവത്തോട് കൂടെ വസിച്ച് ദൈവത്തിൽ ക്രിസ്തുവിൽ ഒന്നായി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ദൈവത്തിന് വേണ്ടി വാഴുക, ഇതിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. അതിനുവേണ്ടി കർത്താവ് ഇപ്പോ മക്കളെ അന്വേഷിക്കുകയാണ്. കർത്താവിന്റെ പ്രാണൻ, യേശുവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് യേശുവിലൂടെ സന്തതിയെ കാണും, സകല സൃഷ്ടികളും ഈറ്റുന്നവോടെ കാത്തിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. സ്വർഗം കാത്തിരിക്കുകയാണ് നാം ജയം പ്രാപിച്ച് കടന്നു വരാൻ. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഞാനവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. പ്രിയരെ, ബൈബിളിലെ ഈ സത്യങ്ങൾ വളരെ മനോഹരമായി സ്വർഗത്തിലെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇല്ലേ, എത്ര സ്നേഹമുള്ള പിതാവാ, എത്ര സ്നേഹമുള്ള പിതാവാ ആ കർത്താവ് യേശുവിനെ നമുക്ക് നൽകി യേശുവിലൂടെ നമ്മളെ തന്നിലേക്ക് അടിപ്പിക്കുക. ഇതാണ് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. വളരെ മനോഹരമായി ആ ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് നമുക്ക് തന്നു. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ ഞാനിന്ന് എവിടെയായിരിക്കുന്നേ, എൻ്റെ മരണമുള്ള ദേഹി മരണമില്ലാത്ത ആത്മാവോട് ചേരുന്നുണ്ടോ, എന്നിലുള്ള കെടുന്ന ബീജം കെടാത്ത ബീജമായി യേശുവിനോട് ചേരുന്നുണ്ടോ, അതോ യേശുവിൻ്റെ പേര് മാത്രം പറഞ്ഞ് ഇതാ ആ അണ്ടം ബീജത്തോട് ചേരാൻ പറ്റാത്തതുപോലെ ഇരിക്കുകയാണ്. എൻ്റെ ദേഹിയോട് പോരാടുന്ന ജഡമോഹങ്ങളെ അതിന് കീഴ്പ്പെട്ട് ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ ദേഹിയെ വലിച്ചു മാറ്റുന്ന ലോകദർശനത്തിൽ ഞാൻ ജീവിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ അദൃശ്യനായി നിൽക്കുന്ന പിശാചിന് ഞാൻ കീഴടങ്ങിപ്പോവുകയാണ്. നമ്മളെ തന്നെ ശോധന ചെയ്താട്ടെ. ഇത് ഞാനുമായിട്ടുള്ള നിങ്ങൾക്ക് കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവവുമായിട്ടാണ് കാര്യം. ദൈവസന്നിധിയിൽ അവനവനെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. മത്തായി 7:21-23 പറയുന്ന യേശു രക്ഷകനായി സ്വീകരിക്കുകയും അഭിഷേകം പ്രാപിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെന്ന് വിളിക്കപ്പെടുന്നവരെ കർത്താവ് പുറത്താക്കുകയാണ്, രക്ഷിക്കപ്പെട്ടവരെ പുറത്താക്കുകയാണ്. ഇതും കണ്ടിട്ട് എൻ്റെ അവസ്ഥ ഇതിലും മെച്ചമായിരിക്കുമോ? ഞാനിന്ന് എവിടെ നിൽക്കുന്നു? അവനവനെ തന്നെ ഒന്ന് അവലോകനം ചെയ്യട്ടെ. നല്ലൊരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചത്. അതിലൂടെ സ്വർഗത്തിലെ ദൈവം ഇതാ നമുക്ക് ഇത്ര മനോഹരമായ കാര്യങ്ങളെ അവതരിപ്പിച്ചു. അവനവനെ തന്നെ ശോധന ചെയ്യാനുള്ളൊരു അവസരമാണ്. ഇന്ന് ഞാൻ ക്വാളിഫൈഡ് ആകത്തില്ല എന്നാണ് ചിന്തയെങ്കിൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, യേശുവിനോട് ചേരുവാൻ. നാം എവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ യാത്രയിൽ നമ്മൾ വീണു പോകും, അവിടെയെല്ലാം കർത്താവ് യേശു നമുക്ക് സഹായത്തിനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരുവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ രക്തം സകല മാനവരാശിയുടെയും പാവങ്ങൾ കഴുകിക്കളയുന്നതാകയാൽ ആ രക്തത്തിൽ ആശ്രയിച്ച് തങ്ങളുടെ അങ്കിയെ കഴുകി വെളിപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ വീണടുത്ത് കിടന്ന് ഉരുളാനല്ല, ഉടനെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അപ്പാ ഞാൻ തെറ്റിപ്പോയി, ഞാൻ വീണുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ തക്കവണ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും യേശുവിനെ അനുഗമിച്ച് യാത്രയാകുക. വീണ്ടും നാം വീഴാം, അവനോട് തേടുന്നു ഉരുളരുത്. പകരം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ വീണ്ടും വീണു കർത്താവേ, എന്നെ കൈ ശുദ്ധീകരിക്കണമേ. ഒരു കൊച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ പല പ്രാവശ്യം വീഴും, പക്ഷേ ആദ്യത്തെ വീഴ്ചകൾ വീണ്ടും എഴുന്നേറ്റ് യാത്രയാകുമ്പോൾ തുടർന്ന് മനോഹരമായി നടക്കുന്നത് പോലെ ഇതാ പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രൻ നമ്മളിലൂടെ വെളിപ്പെടാൻ ആരംഭിക്കും. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ലോകത്തിന്റെ വാദങ്ങളൊക്കെ വിട്ടിട്ട് വചനത്തെ മാത്രം നമ്മുടെ ജീവിത നിധിയായി കരുതിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വചനത്തിന് കീഴിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഡാഡി അങ്ങ് തന്ന മനോഹരമായ ജീവിത വചനത്തിനായി നന്ദിയോടെ സ്തുതി. ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരുവാൻ. അങ്ങ് ഒരുക്കിയതിനാൽ, അങ്ങാൽ ഒരുക്കപ്പെട്ടതിനാൽ എല്ലാം നന്ദിയോടെ സ്തുതി. പ്രിയ നല്ല പിതാവേ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു, ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഗോഡ് സകലരെയും നയിക്കണമേ, സകലരെയും നടത്തണമേ കർത്താവേ. എന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ അനുഗ്രഹമായി വെളിപ്പെടുവാൻ ഈ മക്കളെ ഓരോരുത്തരെ അങ്ങ് സഹായിച്ചാട്ടെ. ഇവരുടെ സകല ആവശ്യങ്ങളും പിന്നെ അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. അങ്ങയുടെ സമാധാനം മേൽ കൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്ന യേശുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഇപ്പോൾ പ്രാപിക്കട്ടെ. മഹത്വമല്ല ഞങ്ങൾ അങ്ങേക്ക് തീർന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഗ്ലോറി ടു ഗോഡ്. പ്രിയരെ, കർത്താവ് നമ്മോട് മനോഹരമായി സംസാരിച്ചല്ലോ. നമുക്ക് ഇതാ ഇനി കെടുന്ന ബീജത്തിന്റെ പുറകെ പോകാതെ, കെടാത്ത ബീജമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ പുറകെ പോകാം. ആ ക്രിസ്തുവിൽ വസിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശവുമായി, ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി മറ്റൊരു സന്ദേശം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്.